ഇന്ന് രാത്രി ഉൽപ്പത്തി പുസ്തകത്തിന്റെ പശ്ചാത്തലത്തിൽ ചില കാര്യങ്ങൾ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. ചില വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവത്തെ പ്രാർത്ഥിച്ച് സഹകരിക്കണം. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിന്റെ 28 മുതൽ ചില വാക്യങ്ങൾ ഒരാൾ
വായിച്ചു. 182 വയസ്സായപ്പോൾ അവനൊരു മകനെ ജനിപ്പിച്ചു. യഹോവ ശപിച്ച ഭൂമിയിൽ നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ കൈകളുടെ പ്രയത്നത്തിലും ഇവൻ നമ്മെ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞ് അവന് നോഹ എന്ന് പേരിട്ടു. നോഹയെ ജനിപ്പിച്ച ശേഷം ലാമേ 595 സംവത്സരം ജീവിച്ചിരുന്നു. പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. ലാമേക്കിന്റെ ആയുഷ്കാലം ആകെ 777 സംവത്സരമായിരുന്നു. പിന്നെ അവൻ മരിച്ചു.
സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവേ, നന്ദിയുള്ള ഹൃദയത്തോട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞങ്ങൾ എഴുതുള്ളൂ. ദൂതന്മാർ അതിശയം കൂർന്നതായ രക്ഷയിലേക്ക് ഞങ്ങൾ കൊണ്ടുവന്നു. ആ രക്ഷാകരമായ സന്ദേശം പ്രചരിപ്പിക്കുവാൻ നീ ഞങ്ങളെ അനുവദിച്ചു. അനേകർ ഒരു പ്രാവശ്യം പോലും ഇത് കേട്ടിട്ടില്ലാതിരിക്കുമ്പോൾ ഞങ്ങൾക്കിത് ദിനംതോറും കേൾക്കുവാൻ നീ അവസരങ്ങൾ നൽകുന്നു. ഇതിന്റെ അപ്പുറത്തായിട്ടൊരു ന്യായവിധിയുണ്ട് എന്നോർത്ത് ഭയപ്പെടുവാൻ ഞങ്ങൾ സഹായിക്കണം. ഇന്ന് രാത്രി കേൾക്കുക മാത്രമല്ല കേട്ടി ചെയ്യുന്നവരായി ഇരിപ്പാൻ എന്റെ ജനത്തെ നീ സഹായിക്കണം. കാലുകൾക്ക് പരിച്ഛേദം നൽകണമേ, ഹൃദയങ്ങൾക്ക് പരിച്ഛേദം നൽകണമേ, മഹത്വം അംഗീകരിക്കണമേ. യേശു മൂലം രാവിലെ പ്രാർത്ഥന
ക്ഷയും ദേവനും ഉള്ളത്തിൽ കൈ കൊണ്ട ആത്മാരക്ഷയും ദേവനും ഉള്ളത്തിൽ കൈ കൊണ്ട
വളരെയേറെ പ്രസംഗിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് നോഹ. നമ്മുടെ വായ്പ്പെട്ട കർത്താവ് പോലും അതേ നോഹയെ ഉദ്ധരിച്ച് സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാമോ, വേദപുസ്തകത്തിനെതിരായിട്ട് ദൈവിക സത്യങ്ങൾക്കെതിരായിട്ട് അമിത നിരൂപകന്മാർ എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ, ഹയർ ക്രിറ്റിക്സ്, റാഷണലിസ്റ്റ്, അതായത് യുക്തിയുടെ വാളുന്നതിനെ കൊണ്ട് വേദപുസ്തകത്തിലെ വിശ്വാസ സത്യങ്ങളെ അറുത്തു മാറ്റുവാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം ആളുകൾ, അവര് വേദപുസ്തകത്തെ ആക്രമിക്കാൻ ശ്രമിച്ച കൂട്ടത്തിൽ ഡെലൂജ്, നോഹയുടെ കാലത്ത് ഉണ്ടായിരുന്നു പറയപ്പെടുന്ന വെള്ളപ്പൊക്കം ഒരു മിഥ്യയാണെന്നും അതൊരു സങ്കല്പമാണെന്നും ഒക്കെ അവർ പറഞ്ഞു. അങ്ങനെ അതിനെ ഡിസ്പ്രൂവ് ചെയ്യാൻ, അതിനെ ഇല്ലാതെയാക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്, ഇപ്പോഴും ശ്രമിക്കുന്നു. എന്നാൽ നമ്മുടെ കർത്താവ് പുതിയ നിയമത്തിൽ നോഹയുടെ കാലത്തെ കുറിച്ച് അത് സംസാരിച്ചതിനാൽ അത് അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണ്. കർത്താവ് ഒരു കാര്യം സമ്മതിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു മനുഷ്യൻ അത് അംഗീകരിക്കണമെന്ന് എനിക്ക് വലിയ നിർബന്ധം തോന്നി. ഞാൻ ആ ഭാഗം നിങ്ങളുടെ ഓർമ്മയ്ക്ക് വേണ്ടി പറഞ്ഞേ. കർത്താവ് അന്ത്യകാല സംഭവങ്ങളെ കുറിച്ച് പറയുമ്പോൾ മനുഷ്യപുത്രന്റെ കാലം എന്ന് പറയുന്ന ഒരു കാലത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഇതൊക്കെ വാസ്തവത്തിൽ ബൈബിൾ ക്ലാസ് എടുത്ത് ശാന്തമായി പറയേണ്ട വിഷയങ്ങളാണെന്ന് എനിക്കറിയാം. എങ്കിലും എനിക്ക് കർത്താവ് തന്നിരിക്കുന്നത് നടത്തിപ്പിങ്ങനെയാണ്. ദൈവവചനം പറഞ്ഞു പോകും, ദൈവവചനം പറഞ്ഞു ചോദ്യ ഉണർവ് ഉണ്ടായില്ലെങ്കിലും എനിക്കതൊരു സന്തോഷമുണ്ട്. കാരണം എനിക്ക് വളരെ വ്യക്തമായിട്ടറിയാം ഒരു മനുഷ്യൻ ഉണർത്തപ്പെടുന്നത്, ഉണർത്തപ്പെടേണ്ടത്, രക്ഷിക്കപ്പെടേണ്ടത് അല്ല, ന്യായം വിധിക്കപ്പെടേണ്ടത് പോലും ദൈവവചനത്താണ്. അതുകൊണ്ട് രക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി മാത്രമല്ല ഞങ്ങൾ ദൈവവചനം പ്രസംഗിക്കുന്നത്, ന്യായം വിധിക്കപ്പെടേണ്ടതിന് വേണ്ടി കൂടെ. മനസ്സിലോ? ഈ ദൈവവചന ഘോഷണത്തിൽ രണ്ടേ രണ്ട് വശങ്ങളേ ഉള്ളൂ, ഒന്നുകിൽ രക്ഷിക്കപ്പെടുക അല്ലെങ്കിൽ ന്യായം വിധിക്കപ്പെടുക. ആ വാഴവും ഇടയ്ക്ക് ദൈവത്തെ ഓർപ്പിച്ചുകൊണ്ട് ഞാൻ നിങ്ങളെ ഓർപ്പിക്കാൻ ചെയ്തു. ലോകത്തിന്റെ കാലം പോലെയും നോഹയുടെ കാലം പോലെയും മനുഷ്യപുത്രന്റെ കാലം ആകും എന്ന് ആധികാരികമായി നമ്മുടെ കർത്താവ് പ്രവചിച്ചു. ചരിത്രത്തിൽ പിറകോട്ട് നോക്കിയാൽ കുലിക്കപ്പെട്ട രണ്ട് സന്ദർഭങ്ങളായിരുന്നു. അതിന്റെ ഓർഡറിൽ പറഞ്ഞാൽ ആദ്യം നോഹയുടെ കാലം, രണ്ടാമത് ലോത്തിന്റെ കാലം, മൂന്നാമത്തേത് മനുഷ്യപുത്രന്റെ കാലം. വേറെ പല സംഭവങ്ങൾ നടന്നിട്ടുണ്ട്, വ്യത്യസ്തങ്ങളായ പല കാലഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതെല്ലാം കൂടെ പറയുകയല്ല ചെയ്തത്, ഈ രണ്ട് കാലഘട്ടങ്ങളെ പ്രത്യേകം എടുത്തു പറയാൻ. കാരണം അവ രണ്ട് ടിപ്പിക്കലാണ്, സിംബോളിക്കാണ്. അവ രണ്ട് യാഥാർത്ഥ്യങ്ങളെ കുറിക്കുന്ന രണ്ട് സംഭവങ്ങളാണ്. ഒന്ന്, നോഹയുടെ കാലം. ഈ ലോകത്തിന്റെ കാലത്തിലും നോഹയുടെ കാലത്തിലും തമ്മിൽ അല്പം വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം, എന്നാൽ വലിയ ബന്ധങ്ങൾ ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ ഈ രണ്ട് കാലഘട്ടത്തിലെയും ധാർമ്മിക നിലവാരം മിക്കവാറും ഒരുപോലെയാണ്. ഞാൻ ദൈവമക്കളോട് ഒരു കാര്യം പറയട്ടെ, എനിക്ക് സമയം കിട്ടുമ്പോൾ എല്ലാം ഞങ്ങൾ പറയുന്ന ഒരാളാണ്. വേറെ ബോയ്സ് ഒന്നും പറയാനില്ലേ എന്ന് വരെ ആളുകൾ ഞാൻ ചിന്തിച്ചു പോയത്. പൈസല്ലോ, ഞാൻ ഈ നോഹയെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ ചിലപ്പോ പറയാറുണ്ട്, ഈ ഹോമിലെറ്റിക്സ് പഠിപ്പിക്കുമ്പോൾ, അതായത് പ്രസംഗശാസ്ത്രം പഠിപ്പിക്കുമ്പോൾ എത്ര കുറഞ്ഞാലും മൂന്നാല് പോയിന്റ്സ് ഒക്കെ വെച്ച് പ്രസംഗമൊക്കെ പറയണമെന്നാണ് പഠിപ്പിക്കുന്നത്. എന്നാൽ നോഹയുടെ പ്രസംഗത്തിന് അധികം പോയിന്റ്സ് ഒന്നുമില്ല. പ്രസംഗശാസ്ത്രം അനുസരിച്ച് അത് മാർക്ക് ഇട്ടുകൊടുക്കുകയാണെങ്കിൽ ഹോമിനറ്റിക്സ് ക്ലാസ്സിൽ തോറ്റു പോകുന്ന രണ്ടു പേരുണ്ടെന്ന് ഞാൻ ചിലപ്പോ പറയാറുണ്ട്. ഒന്ന് വലിയ നിയമത്തിലെ പ്രസംഗനായ ലോഹ, രണ്ടാമത് പുതിയ നിയമത്തിലെ പ്രസംഗനായ യോഹന്നാനാണ്. ഈ രണ്ട് വ്യക്തികൾ പ്രസംഗശാസ്ത്രത്തിന്റെ നിരൂപണ ക്ലാസ്സിൽ ഇരിക്കുകയാണെങ്കിൽ രണ്ടുപേർക്കും പാസ് മാർക്ക് പോലും ചിന്തിച്ചു. ഞാനും പഠിച്ചിട്ടുണ്ട് ഹോമിലെറ്റിക്സ്. അത് പഠിപ്പിക്കുമ്പോൾ ആദ്യമേ ഓഡിയൻസിനെ എങ്ങനെ സംബോധന ചെയ്യണമെന്ന് പഠിച്ചു. ആളുകളേത് തരക്കാരായാലും അവരെ ബഹുമാനിച്ചുകൊണ്ട് നല്ല ഹിതകരമായ സംബോധന ശൈലി അവരെ വിളിക്കണമെന്നൊക്കെയാ ഹോമിലെറ്റിക്സ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഈ തരക്കാളികളൊക്കെ വന്നു കൂടിയാലും അനുഗ്രഹിക്കപ്പെട്ടവര് പ്രിയമുള്ളവര് എന്നൊക്കെ ഇരിക്കുന്നതിന്റെ കാരണം എന്താണ്? ഹോമിലെറ്റിക്സാണ്. എന്നാൽ യോഗനാശനാവിനെ ഹോമിലെറ്റിക്സ് പഠിച്ചിട്ടില്ലാത്തത് കൊണ്ട് തുടങ്ങുമ്പോഴേ സർപ്പസമ്പത്തുകളെസലോ അതോ ആരെയായി വിളിക്കുന്നത് അത് മനസ്സിലാക്കുമ്പോൾ അതിനെ ഭയങ്കര മനസ്സിലാക്കുന്നത് ശാസ്ത്രിമാണ്. ഒന്നാം തരം വചനം പഠിച്ച ആളുകളാണ്, വെൽ ലേണഡ് സ്ക്രൈബ്സ്, പരീശന്മാർ, വലിയ പഠനത്തന്ന അധിഷ്ഠവാദികൾ, സദൂക്യ അന്നത്തെ യുക്തിവാദികൾ, പൈസലോ ഹെറോദ്യൻ അന്നത്തെ രാജാവിന്റെ സന്നിധിയിൽ വലിയ പിടിപാടത്തിലുള്ള ആളുകളാണ്, പടജൻ അന്നത്തെ ചോദ്യേഴ്സ്, ഇങ്ങനെ വേണ്ടപ്പെട്ടവരെല്ലാവരും നിൽക്കുമ്പോൾ അവരെ ഒന്നടങ്കം വിളിക്കുന്നതാണ് സർപ്പസന്ധതി. നോവയുടെ പ്രസംഗത്തിന് ഒരിക്കലും രണ്ട് പോയിന്റ്സ് കൂടുതലില്ലെന്ന് ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്. ഞാൻ വെറുതെ പറയുകയല്ല, ഞാൻ ആ വിഷയം പഠിച്ചിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. നോവ എവിടെ പ്രസംഗിച്ചാലും പ്രസംഗത്തിന് വെറൈറ്റി ഇന്ന് പറഞ്ഞത് തന്നെയാണ് കേൾക്കുന്നത്. ഒരു പക്ഷേ നിങ്ങളാണെങ്കിലും നോവയുടെ പ്രസംഗം കേട്ടിരുന്ന പറഞ്ഞിനെ അതില്ല അവിടെ പ്രസംഗിക്കാൻ, ആ യോഗത്തിലും ഇത് തന്നെയാണ് പ്രസംഗിച്ചത്. ഞങ്ങൾ പുതിയ ടെക്സ്റ്റ് നോവയ്ക്ക് പുതിയ ടെക്സ്റ്റ് എവിടെ പ്രസംഗിച്ചാലും പ്രളയം. ഈ കവലയ്ക്ക് പ്രസംഗിച്ചാൽ മറ്റേ കവലയ്ക്ക് പോയി പ്രസംഗിക്കുന്നതും പ്രളയം. പെട്ടത് പിന്നെ ആകപ്പാടെ രണ്ടു പോയിട്ടേ ഉള്ളൂ, അകത്തോ പുറത്തോ. ടെക്സ്റ്റോ അകത്തിലോ അല്ലേ പുറത്തോ ഒന്നിനു ലക്ഷ്യം അല്ലെങ്കിൽ ശിക്ഷ. ആത്യന്തികമായി ദൈവത്തിന്റെ വചനത്തിന് രണ്ട് ഭാഗങ്ങളേ ഉള്ളൂ. ദൈവജനമേ, ഇന്ന് രാത്രി നമുക്ക് ഒരു വിഷയമായിരിക്കാം നോവയുടെ കാലം. നിങ്ങൾക്കറിയാമോ കായെ യഹോവയുടെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോയി നോറു ദേശത്ത് എന്നുള്ള ഈ നമ്മുടെ ആളുകൾക്ക് ദൈവത്തിന്റെ ദാസന്മാർ എത്ര രണ്ടു ഓടിക്കണമെന്ന് പ്രസംഗിച്ചാൽ അവർക്ക് അറിയേണ്ട കാര്യങ്ങൾ അല്ല അവർ ചോദിക്കുന്നത്. ഞങ്ങളൊക്കെ ചിലപ്പോൾ നോവയെക്കുറിച്ച് ആ കാലഘട്ടത്തിന്റെ അതേ അവസ്ഥയെക്കുറിച്ച് അവരെ ഇങ്ങനെ ദീർഘമായി പ്രസംഗിച്ചാൽ രണ്ടും രണ്ടര മണിക്കൂർ ഇരുന്ന് പ്രസംഗം കേട്ടതിലെ ആളുകൾ ഇങ്ങോട്ട് ഇറങ്ങി ഞങ്ങൾ തൊണ്ടേ വളഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന ഉടനെ ഇങ്ങോട്ട് വന്ന് ചോദിക്കുന്ന എന്നാ അറിയാം. പക്ഷേ ഒരു സംശയം വളരാനായിരിക്കും വിചാരിച്ച് ഞങ്ങൾ നിൽക്കും. എന്തോ സംശയം കായലിന്റെ ഭാര്യ എവിടെ ഇത്രയും കേട്ടിട്ടും അങ്ങനെ അറിയേണ്ടതാണ്. ക്രൈസ്തല്ലോ ഒരാളിനോട് ചോദിച്ചു ദേശത്തിൽ കല്യാണം കഴിച്ചു, അപ്പോ ആദാമിനെ കൂടാതെ വേറെ ആളുകളൊന്നും ലോകത്തിലുണ്ടായിരുന്നു. ആദാമിന്റെ മകൻ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവിടുന്ന് ഏതൊരു ബാല്യം കിട്ടത്തക്ക വണ്ണം മനുഷ്യനൊക്കെ നേരത്തെ അവിടെ വ്യാപിച്ചിരുന്നു എന്നാണല്ലോ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. അങ്ങനെ ചോദിച്ച ആളോട് ഞാൻ പറഞ്ഞു എന്റെ വേദപുസ്തകത്തിൽ കായ അവിടെ ചെന്ന് കല്യാണം കഴിച്ചു വേദോത്സവത്തിൽ. പിന്നെ എങ്ങനെയാ വായിച്ചു ചെന്നപ്പോ അവിടെ ചെന്ന് ഭാര്യ പരിഗ്രഹിച്ചോ ആ വശത്തോട്ടൊന്നും ഇന്ന് രാത്രി പോകേണ്ട കാര്യമില്ല, അതൊന്നും അല്ല നമ്മുടെ വിഷയം. ദൈവത്തിന് സ്വന്തം ഞാൻ ആദ്യമായി നിങ്ങളോട് പറയാൻ പോകുന്നത് ദൈവത്തിന്റെ വാക്ക് കേൾക്കാതെ തന്നിഷ്ടമായിട്ട് ആരാധിക്കാൻ തയ്യാറാകുകയും ദൈവഹിത പ്രകാരം ദൈവത്തിന് ആരാധന അർപ്പിച്ച സത്യഭക്തനായ ഹാബേലിനെ കൊലപ്പെടുത്തുകയും ചെയ്ത ആ മനുഷ്യൻ കായേ അവസാന മരണഭീതിയാൽ നിറഞ്ഞവനായി അവൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോയി. ഇന്ന് രാത്രി എല്ലാവർക്കും ഒരു ഓർമ്മക്കുറിപ്പായിരിക്കണം, ദൈവത്തിന്റെ വ്യവസ്ഥ തെറ്റിച്ച് ജീവിക്കുകയും ദൈവത്തിന്റെ ആലോചനയ്ക്ക് വിപരീതമായിട്ടുള്ള ആരാധന പദ്ധതി സ്വീകരിക്കുകയും ചെയ്യുന്ന വ്യക്തി ആരായിരുന്നാലും അവന്റെ ഒടുവിലത്തെ ഗതി മരണഭീതിയോടുകൂടി ദൈവസന്നിധി വിട്ട് തുഴന്നു വരയുന്നവനായിത്തീരുകയാണ് സത്യം. ഈ കായേൻ അങ്ങനെ ശപിക്കപ്പെട്ടവനായി യഹോവയുടെ സന്നിധിയിൽ നിന്ന് പോയി. എന്നാൽ ചരിത്രം തുടർന്ന് പഠിക്കുമ്പോൾ അനേക ചിന്താക്കളത്തിലാക്കിന്റെ ഒരു പ്രശ്നം അവിടെ ഉണ്ട്, അത് വരാതിരിക്കാൻ നിർവാഹമില്ല. ഈ കായേൻ നോദുവേഷത്തിൽ എന്ന് പാർത്തു അവന് മക്കളും മക്കളുടെ മക്കളും എല്ലാം ഉണ്ടായി. നിങ്ങൾ ആ ഭാഗം വായിച്ചാലും നിങ്ങൾക്ക് കാണാം ഇയാളെ മക്കളുണ്ടല്ലോ മിടുക്കന്മാരെന്ന് പറഞ്ഞാൽ പോരാ, മിടുക്കം ഈ കായേന്റെ മക്കൾ. ഈ കായേൻ ജനിച്ച മകൻ തന്നെയാണെങ്കിലും അവനൊരു പട്ടം മറ്റുള്ളവർക്കൊക്കെ ഒരു വീട് വെക്കാൻ പോലും കഴിയാതെ ഒരു വാദപ്പെടുമ്പോൾ ഈ കൊള്ളരുതാത്തവന്റെ മകൻ ചെന്ന പാടെ ഒരു പട്ടണം തന്റെ പേര് ആ പട്ടണത്തിൽ ഇട്ടു കൊടുക്കുന്നു. ഹാനോക്ക് ഹാനോക്കിനും ഒരു മകൻ ജനിച്ചു. പൈസലോ സമയം കുറവായതുകൊണ്ട് ഞാൻ ആ ഭാഗം വായിപ്പിക്കുന്നില്ലെന്നേ ഉള്ളൂ. പിന്നെ അതിന്റെ തലമുറയെ നമ്മൾ നോക്കാമെങ്കിൽ ഇതാ അവന്റെ ഗ്രാൻഡ്ചിൽഡ്രൻ ഈ കായലിന്റെ കൊച്ചുമക്കൾ അവര് പടിപടിയായിട്ട് അങ്ങോട്ട് ഉയർന്നിട്ട് ഇന്ന് ലോകത്തിൽ കാണുന്ന സകല ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളുടെ പ്രോജനിറ്റേഴ്സ് അതിന്റെ പൂർവ്വപിതാക്കളായി അതിന്റെ വിധാതാക്കളായി അവർ തീരുന്നതായി ഉൽപ്പത്തി പുസ്തകത്തിൽ കുറിച്ചു വെച്ചിട്ടുണ്ട്. ചെമ്പ് കൊണ്ടും ഇരുമ്പ് കൊണ്ടുള്ളതായ ആയുധങ്ങൾ, പാത്രങ്ങൾ, അതുപോലെ തന്നെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, ഇതെല്ലാം ഉണ്ടാക്കുന്ന വലിയ കലാവാസനയും ശാസ്ത്രീയ വാസനയും ഈ കായലിനെ കൊച്ചുമക്കളിൽ കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ കാറ്റിൽ വേറെ കന്നുകാലി വളർത്തൽ, ഡെയറി ഫാം, ശ്രീസലോ, അതിന് അടിസ്ഥാനമിട്ടത് കായലിന്റെ കൊച്ചുമക്കളാണ്. അതുപോലെ തന്നെ അതേ വാസ്തുശില്പം, എഞ്ചിനീയറിങ്, ഹൗസ് മേക്കിംഗ്, ശാസ്ത്രീയമായിട്ട് വീടുകൾ ഉണ്ടാക്കുന്നതിന്റെ അടിസ്ഥാന സത്യങ്ങൾ അതെ ആവിഷ്കരിച്ചത് ഈ കായലിന്റെ കൊച്ചുമക്കളാണ്. എല്ലാ തലങ്ങളിലും ഈ കായലിന്റെ മക്കളാണ് ഉയർന്നു ശാസ്ത്രീയമായി തന്നെ. ഇനി ഇങ്ങനെ ഇങ്ങനെ കലാപരമായിട്ട് വേറൊരു വശം, മറ്റൊരു പറഞ്ഞാൽ സാഹിത്യപരമായിട്ട്, സാഹിത്യപരമായിട്ട് കായലിന്റെ കൊച്ചുമക്കൾ ഉയർന്നു എന്നുള്ളതിന്റെ തെളിവ് നിങ്ങൾ വായിച്ചു നോക്കിയാൽ കാണാം. ലാമേക്ക് എന്ന് പറഞ്ഞ ഒരു കൊച്ചുമതി, കായലിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു കൊച്ചുമതി, അതിന് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു. ആ ഭാര്യമാരുടെ പേര് ആദ എന്നും സില്ല എന്നുമാണ്. ഓക്കണം, ദേവനമ്പുരാൻ ഒരു ഭർത്താവ് ഒരു ഭാര്യ എന്നും ഒരു ഭാര്യയ്ക്ക് ഒരു ഭർത്താവ് എന്നുള്ള ആ വ്യവസ്ഥയൊക്കെ വെച്ചിരുന്നു. കുറച്ച് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങപ്പോഴത്തേക്ക് അതൊക്കെ ദൈവത്തിന്റെ പ്രമാണത്തിൽ തെറിച്ചു പോയി. ഓരോരുത്തരും എനിക്ക് ബോധിച്ചതുപോലെ ഭാര്യയും ഭർത്താവിനെയും ഒക്കെ എടുക്കാൻ തുടങ്ങി. ഇപ്പൊ കായലിന്റെ കൊച്ചുമാന്റെ കാലമായപ്പോൾ രാമേന്ദ്രന്റെ രണ്ട് ഭാര്യമാണ്. ഞാൻ ചിലപ്പോ പറയാറുണ്ട് ഈ രാമേന്ദ്രന്റെ വീട്ടിൽ ഈ ഭാര്യമാരോടും മറ്റും രാമേന്ദ്രൻ സംസാരിക്കുന്നത് നമ്മുടെ മാതിരിയുള്ള ഭാഷയിലൊന്നും അല്ല, സാഹിത്യത്തിൽ അയച്ചിട്ടുണ്ട്. അവിടെ എങ്ങനെയാ എഴുതിയിരിക്കുന്നത്? ആദയും സിദ്ധയുമായുള്ളവരെ ആരെങ്കിലും എടുത്തു
വെച്ചിട്ടുണ്ടെങ്കിൽ
രാജാ കേട്ട എന്തോ ഒരു സാഹിത്യത്തിലാണ് അവന് സംസാരം. ആദയും സിദ്ധയുമായുള്ളവരെ എന്റെ വാക്കുകളെത്തി എടുത്തത് എന്റെ ഭാര്യമാരെ എന്ന് പോലും അല്ല, രാമക്കിൻ ഭാര്യമാരെ ദൈവത്തിന്റെ വചനത്തിന് ചെവി കൊടുക്കുന്നല്ല, എന്റെ വചനത്തിന് ഇതൊക്കെയാണ് ഭാര്യമാരുടെ മുമ്പിൽ ദൈവമായിട്ട് മാറുക. എന്റെ വചനത്തിന് ചെവി തരുവി. എന്നിട്ട് ഈ വലിയകാര്യമൊക്കെ പറഞ്ഞേച്ച് അവതരിപ്പിക്കുന്ന വിഷയം കേൾക്കണം എന്നിട്ട് അത് വെച്ചാൽ
എന്റെ മുറിവിന് പകരം ഞാൻ ഒരു പുരുഷനെയും എന്റെ പരിക്കിന് പകരം ഒരു യുവാവിനെയും കൊല്ലും.
എനിക്കാരെങ്കിലും ഒരു വൂണ്ട്, ഒരു മുറിവേൽപ്പിച്ച, ഒരു പരുക്കേൽപ്പിച്ച ഞാനും അവനൊരു പരുക്ക് കൊടുക്കുമെന്ന് ഞാൻ പറയേണ്ടത് ന്യായപ്രമാണം അനുസരിച്ച്. പക്ഷെ ഇവ പറഞ്ഞിരുന്നതാ, എനിക്കാരെങ്കിലും ഒരു ഒരു പരുക്ക് ഏൽപ്പിച്ചാൽ ഞാൻ കൊല്ലും. മുറിവിന് പകരം ഞാനൊരു യുവാവിനെ കൊല്ലും. എനിക്കാരെങ്കിലും ഒരു മുറിവ് എത്തിയാൽ ഞാൻ അവനെ കൊല്ലും. അടുത്ത് അതായത് നിങ്ങൾക്കറിയാം ഈ കായൻ ഇങ്ങനെ മരണമില്ലാതെ ഓടി പോകുന്ന സമയത്ത് കായൻ ദൈവത്തോട് പറഞ്ഞു, ഹോവേ എന്നെ ആരെങ്കിലും കണ്ടാൽ എന്നെ കൊല്ലുമെന്ന് എനിക്കൊരു പേടിയുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ദൈവം പറഞ്ഞു, ഇല്ല നിന്നെ ആരും അങ്ങനെ പെട്ടെന്ന് കൊല്ലുകയില്ല, നീ ഇതൊക്കെ ശരിക്കും അനുഭവിച്ചേ ഞാൻ കൊടുക്കും. ആരെങ്കിലും നിന്നെ നേരത്തെ കൊല്ലാതിരിക്കാനായിട്ട് ഞാൻ നിനക്കൊരു അടയാളം ഇട്ടുതരികയാണ് എന്ന് പറഞ്ഞു. അപ്പോ അന്ന് മുതല് കായനെ സംബന്ധിച്ചൊരു പറച്ചിൽ ഉണ്ടായിരുന്നു, കായനെ ആരെങ്കിലും തൊട്ടാൽ ഏഴെത്തി പകരം കൊടുക്കണം. ആ കായന്റെ കൊച്ചുമകന്റെ കാലമായപ്പോഴത്തേക്ക് പ്രതികാരം എത്ര മടങ്ങ് വർദ്ധിച്ചോ നിങ്ങളത് കേട്ടോണം. അയാളുടെ ഭാഷയിൽ തന്നെ വായിക്കാട്ടെ, കായന് വേണ്ടി ചെയ്യുമെങ്കിൽ ഇതാ ഭാര്യമാരെ പറഞ്ഞു കേൾപ്പിച്ചു, എന്നെ ആരെങ്കിലും തൊട്ടാൽ ഞാൻ 77 പ്രതികാരം ചെയ്യും. ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന തലമുറയുടെ ചിത്രം ഇത് കൂടുതൽ ഇനി വിവരിക്കാനില്ല. ഭൗതികമായിട്ട് അമ്പരമ്പികളായ കെട്ടിടങ്ങൾ, സകലവിധമായ കണ്ടുപിടുത്തങ്ങൾ, ഭൗതികമായിട്ട് എല്ലാ നിലകളിലും ഉയർച്ച, സാഹിത്യം, ശാസ്ത്രം ഇവയെല്ലാം അങ്ങ് വാനോളം ഉയർന്നിരിക്കുന്നു. എന്നാൽ സദാകാലം മൊറാലിറ്റി, മനുഷ്യന്റെ സ്വഭാവം അധപ്പതിച്ച് അധമപാതാളത്തെക്കാൾ താഴെ പോയിരിക്കുന്നു. 77 ഇരട്ടി പ്രതികാര വാഞ്ചയിൽ എത്തിയിരിക്കുന്നു. പ്രൈസ് ഗോഡ്. ഞാൻ ഇന്ന് രാത്രി പറയട്ടെ, ഈ കാണുന്ന ചിത്രത്തിന്റെ വികസിച്ച പതിപ്പാണ് ഇന്നത്തെ ഭൗതിക ലോകം. നിങ്ങൾ നോക്കൂ, എവിടെ കണ്ണോടിച്ചാലും മനുഷ്യൻ ഭൗതികമായി എല്ലാ നിലകളിലും വളരെ ഉയർന്നിരിക്കുന്നു. ഇനി ഇതിൽ പറയും ഉയരാനില്ലെന്ന് എല്ലാവരും സമ്മതിക്കത്തക്കവണ്ണം അങ്ങനെ ഉയർന്നിരിക്കുന്നു. എന്നാൽ സദാചാരത്തിൽ, സന്മാർഗത്തിൽ, മനുഷ്യ സ്വഭാവത്തിൽ മനുഷ്യൻ കുത്തനെ പ്രവർത്തിച്ചിരിക്കുന്നു. ഞാൻ സാധാരണ പറയാറുണ്ട്, ഈ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ എന്നോടൊന്ന് പറയണം, എവിടെയെങ്കിലും ഒരു 2000 കൊല്ലത്തിന് മുമ്പ് ഒരു കാക്ക ഉണ്ടാക്കിയ കൂടിനേക്കാൾ വ്യത്യസ്തമായിട്ട് ഈ അടുത്ത കാലത്ത് എവിടെയെങ്കിലും ഒരു കാക്ക ഒരു കൂടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവരെ എന്നെ അറിയിക്കണം. അങ്ങനെ നോ ഇംപ്രൂവ്മെന്റ്, നോ അഡ്വാൻസ്മെന്റ്. മനുഷ്യന് താഴെയുള്ളതായ ഒക്കെ ജീവികളും ഇതുവരെ ശാസ്ത്രീയമായിട്ട് ഉയർച്ച പ്രാപിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഈ നമ്മുടെ നാട്ടിലൊക്കെ ഈ മണ്ണിളക്കി ആ ഈ പൊത്തുകളിലൊക്കെയാണല്ലോ എലികളും മറ്റും പാർക്കുന്നത്. എന്നാൽ ഇത് കമ്പ്യൂട്ടർ യുഗമാണെന്ന് വെച്ച് എലികൾ പോലും അതിനൊന്നും വ്യത്യാസം വരുത്തിയിട്ടില്ല. ഇന്നും അവിടെ തന്നെയാണ് താമസം, യാതൊരു അഭിവൃദ്ധിയുമില്ല. ഇനി മറുവശം കൂടെ ഞാൻ പറയാം, യാതൊരു അധപ്പതിനും എവിടെയെങ്കിലും ഒരു എലി അധപ്പതിച്ച് കഴിച്ചിട്ടുണ്ട്? ഒരൊറ്റ മൃഗം പോലും അധപ്പതിക്കുക, അഭിവൃദ്ധിപ്പെടാനും കഴിയില്ല, അധപ്പതിക്കാനും കഴിയാത്ത വിധത്തിൽ ദൈവം വിട്ടു കൊടുത്തിരിക്കുന്ന ഒരു മൃഗീയ വാസനയുടെ ലെവലിലാണ് ജന്തുലോകം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ മനുഷ്യന് സ്വർഗത്തോളം ഉയരുവാൻ, ദൈവത്തോളം വളരുവാൻ കഴിയുന്ന ഒരു വികസന സാധ്യത അവന്റെ ഉള്ളിൽ ഇട്ടുകൊണ്ടാണ് ദൈവം സൃഷ്ടിച്ചത്. ഞാനൊരു പരമസത്യം നിങ്ങളോട് പറയാം, നേരോട്ട് വളർന്നില്ലെങ്കിൽ കീഴോട്ട് പോകും, ദൈവാതിരൂപമായി തീരുന്നില്ലെങ്കിൽ പിശാചിനെ പോലെയാകും. ഒരു മൃഗം എത്ര അടപ്പതിച്ചാലും മൃഗത്തെക്കാൾ അനുവദിക്കുക, എന്നാ മനുഷ്യനെ അടപ്പതിച്ചാൽ മൃഗത്തെക്കാൾ അടപ്പതിച്ച് അങ്ങേറ്റതാണ്. ഞാൻ സാധാരണ പറയാറുണ്ട്, നിങ്ങൾ പത്രം എടുത്ത് വായിച്ചു നോക്കിയാൽ, ഇനി ഒന്ന് പരിശോധിച്ച് നോക്കണം, ഞാൻ പറഞ്ഞത് ശരിയാണ്. മനുഷ്യർക്ക് മൃഗങ്ങളിൽ നിന്നുണ്ടാകുന്ന ഉപദ്രവങ്ങൾ, അല്ലെങ്കിൽ മൃഗങ്ങൾ നിമിത്തം, പക്ഷികളോ മൃഗങ്ങളോ നിമിത്തം മനുഷ്യർക്ക് ഉണ്ടാകുന്ന മരണത്തിന്റെ നമ്പർ നിങ്ങൾ എടുക്കണം, എന്നിട്ട് മനുഷ്യർ നിമിത്തം മനുഷ്യനുണ്ടാകുന്ന മരണത്തിന്റെ നമ്പറും എടുക്കണം, ഏതാ കൂടുതലെന്ന് നിങ്ങൾ ഒന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കണം. ഇതല്ലോ, ഒരു പേപ്പട്ടി കടിച്ചോ, പ്ലേസിലോ മലേറിയ വന്നോ ഒക്കെ മനുഷ്യർ മരിക്കുന്നത് എത്രയോ വിരളമാണ്. അതേസമയം തന്നെ പ്ലേസിലോ സഹോദരന്റെ കത്തിക്കുത്തിനാല്, മറ്റൊരുവന്റെ മരകായികത്താല് എത്രയോ മനുഷ്യർ വിടഞ്ഞ് മരിക്കുന്നു. നിങ്ങൾ ചിന്തിക്കണം, ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ ഒരു മാസിക ഒരിക്കൽ വായിച്ച് നിങ്ങൾക്ക് ഒരു അത്ര റിലാക്സേഷൻ കിട്ടുന്നതിന് വേണ്ടി ഞാൻ ഒരു കാര്യം അതൊന്ന് ഉദ്ധരിക്കാൻ പോവുകയാണ്. ഈ അവര് ഭാവന അവനാണെങ്കിൽ തിരഞ്ഞ സത്യമാണ്, അത് കേട്ടിരിക്കാൻ വളരെ രസമുള്ള ഒരു കാര്യമാണ്. ഈ ചാൾസ് ഡാർവിൻ എന്ന് പറഞ്ഞ ആ ശാസ്ത്രീയ ചിന്തകൻ, അയാൾ ഒരു പുതിയ തിയറി അവതരിപ്പിച്ചതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അതായത് ഈ മനുഷ്യ കുരങ്ങുകൾ ഇവോൾവ് ചെയ്ത് പരിണമിച്ചാണ് മനുഷ്യനുണ്ടായതെന്ന് ആ തിയറിയുടെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഇത് കേൾക്കാൻ. ഞാൻ വായിച്ച ആ മാസികയിലെ ആ ഭാവന ഇങ്ങനെയായിരുന്നു, ഈ കുരങ്ങുകളെല്ലാം കൂടെ കൂടി സർവശക്തനായ ദൈവത്തിന് ഒരു മാസ് പെറ്റീഷൻ സമർപ്പിച്ചതാണ് വിഷയം. അത് കുരങ്ങുകളെല്ലാം കൂടെ ദൈവത്തിന് ഒരു സങ്കടഹരിച്ച് ആ കർഗിയിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെയാ സങ്കല്പമാകട്ടെ, ആ ഞാൻ വായിച്ച ഭാഷയിലൊക്കെ പറയാം. അയ്യോ സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ സൃഷ്ടാവേ, കുരങ്ങൾക്ക് സൃഷ്ടാവേ എന്ന് വിളിക്കാനുള്ള അവകാശമുണ്ട്, രക്ഷിതാവേ എന്ന് വിളിക്കാൻ പറ്റുന്നത്. അവരുടെ സൃഷ്ടാവേ, ഞങ്ങളെ സൃഷ്ടിച്ചതിനായി ഞങ്ങൾ അങ്ങയെ വായിക്കുന്നു. ഞങ്ങളെ സൃഷ്ടിച്ച കാലം മുതൽ ഞങ്ങൾ ഇതുവരെയും തലമുറ തലമുറയായിട്ട് വലിയ അഭിവൃദ്ധി ഒന്നും ഇല്ലെങ്കിലും വലിയ അവബോധന കൂടാതെ ഞങ്ങൾ ഇങ്ങനെ ജീവിച്ചു വരികയായിരുന്നു. എന്നാൽ ഈ അടുത്ത കാലത്ത് ദൈവം ഞങ്ങൾക്ക് ഒരു കർത്തവ്യം ഉണ്ടായിരിക്കുന്നു. പറഞ്ഞു പറയാം, ഇത് അക്കള ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് പിരിഞ്ഞു പോയതാണെന്നും ഞങ്ങളോട് ബന്ധമുണ്ടെന്നും പറഞ്ഞുകൊണ്ട് മനുഷ്യരെന്ന് വിളിക്കപ്പെടുന്ന ഒരു കൂട്ടം ആളുകൾ ഈ ഞങ്ങൾക്ക് വലിയ ഉപദ്രവം ചെയ്തുകൊണ്ടിരിക്കുക. അവരവിടെവിടെയായിട്ട് നടത്തുന്ന കൊലപാതകങ്ങളും കൊല്ലിവെപ്പുകളും അതുപോലെ തന്നെ അധർമ്മ പ്രവൃത്തികൾ നിമിത്തം എന്റെ ദൈവമേ ഞങ്ങൾക്കൂടെ പേര് ദോഷം വരില്ല. ഞങ്ങളെ കാണുന്നവർ ചോദിക്കാണ് അവരൊക്കെ നിങ്ങളുടെ കുടുംബത്തിൽ പെട്ടവരാണെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളങ്ങ് ലജ്ജിക്കുക എന്ന് പറഞ്ഞാൽ ഈ കൊലങ്ങൾ ഒടുവി ദൈവത്തിൽ കൊടുത്ത നിവേദനം കേൾക്കണോ? എന്റെ ദൈവമേ അവര് ഞങ്ങൾ രണ്ട് കുടുംബത്തിൽ പെട്ടവരാണെന്ന് പറഞ്ഞേക്കണേ, ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരാണ് പറഞ്ഞ് വെറുതെ ഞങ്ങൾക്കൂടെ നാണം കയറി വെക്കാൻ ഇടയാകല്ലേ എന്ന് അപേക്ഷ. ശരിക്കും പറഞ്ഞാൽ മൃഗങ്ങൾക്ക് കൂടെ അപമാനം വരുത്തുന്ന രീതിയിൽ അങ്ങനെ നാണം കെട്ട ഒരവസ്ഥയിലേക്ക് മനുഷ്യരാതെ അകപ്പെട്ടിരിക്കുക. ദൈവത്തിന് സത്യമല്ലേ എന്നോ ചിന്തിച്ചു നോക്കുക. ഈ ലോകത്തിന് അത് അധപ്പതനം വരുത്തുന്നത്, ഇതിന്റെ മുഖത്ത് ആറ്റംബോംബ് വലിച്ചെറിയുന്നത്, ഇതിന്റെ നിലനിൽപ്പിനെ പോലും അപകടത്തിലാക്കി തീർക്കുന്നത് ജന്തു ലോകമല്ല, വിധിയോ ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ടെന്ന് പറയുന്ന മനുഷ്യനാണ്. ഇന്നത്തെ ലോകത്തിന്റെ അവസ്ഥ എത്രയോ ഭയങ്കരമാണ്. ഒരു വശത്തു കൂടെ ശാസ്ത്രീയമായിട്ട് വളരെയേറെ ഉയർന്നെന്ന് ഭാവിക്കുമ്പോൾ ആത്മീയമായി അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ആഘാതിച്ച് നരകതുല്യമായിട്ട് മാനവരാതി തീർന്നിരിക്കാന്നുള്ള സത്യം ഇന്ന് രാത്രി ഞാൻ വീണ്ടും നിങ്ങളെ അറിയിക്കുന്നു. ഞാൻ അതുപോലെ തന്നെ പറയാറുണ്ട്, ലോകത്തിൽ എന്തെല്ലാം ഉണ്ടായിരുന്നാലും എന്റെ നിങ്ങളുടെ വീട്ടിൽ എന്തെല്ലാം ഉണ്ടായിരുന്നാലും അടുത്ത് പറയാൻ എനിക്ക് അത്ര ആശങ്കയുണ്ടെങ്കിൽ ഒന്ന് അറിയാം, നമ്മുടെ സഭകളിലൊക്കെ എന്തെല്ലാം നന്മകൾ ഉണ്ടായിരുന്നാലും താഴെ പറയുന്ന മൂന്ന് കൂട്ടം കാര്യങ്ങൾ ഇല്ലെങ്കിൽ ആ മുൻപറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. നമ്മുടെ ജീവിതത്തെ ധന്യമാക്കി തീർക്കുന്ന മൂന്ന് കാര്യങ്ങൾ വേദനസംഗത്തിൽ നിന്ന് ഞാൻ കടമെടുത്ത മൂന്ന് പദപ്രയോഗങ്ങളാണ് പറയാൻ പോകുന്നത്. ഒന്ന് സ്നേഹം, രണ്ട് നിങ്ങൾ തന്നെ അത് ഒരുമിക്കാം, സന്തോഷം, മൂന്നാമത്തേത് സമാധാനം. സ്നേഹം, സന്തോഷം, സമാധാനം ഒരു ജീവിതത്തെ ധന്യമാക്കി തീർക്കുന്നത് ഈ മൂന്ന് കാര്യങ്ങളാണ്. ഒരു വീട്ടിലെ ധന്യമാക്കി തീർക്കുന്നത് ഈ മൂന്ന് കാര്യങ്ങളാണ്. ഒരു സഭയെ ധന്യമാക്കി തീർക്കുന്നത് ഈ മൂന്ന് കാര്യങ്ങളാണ്. ഇനി ഞാൻ ഒരു പടി കൂടെ മുമ്പോട്ട് കയറി പറയാൻ പോവുകയാണ്, നമ്മൾ പോകാനിരിക്കുന്ന സ്വർഗത്തെ സ്വർഗമാക്കി തീർക്കുന്നത് ഈ മൂന്ന് കാര്യങ്ങളാണ്. ഞാൻ അങ്ങനെ കടന്നു ചിന്തിക്കുന്നതിൽ തെറ്റില്ലെന്ന് തോന്നുന്നു. നമ്മളെല്ലാവരും പ്രാർത്ഥിച്ച് അതെ ആശ വെച്ച് ഒരു സ്വർഗത്തിൽ ചെന്നിരിക്കട്ടെ ചെലവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ സ്വർഗത്തിൽ ചെന്നപ്പോൾ അബദ്ധവശാൽ നമ്മുടെ കണക്ക് കൂട്ടൽ അങ്ങ് തെറ്റിപ്പോയി. എന്താണെന്നോ അവിടെ വഴക്ക കമ്മിറ്റിയോ വലിയ തരണോ എന്റെ ദൈവമേ അങ്ങനൊരു അവസ്ഥ ഉണ്ടാകുകയാണെങ്കിൽ എന്റെ കണ്ണിൽ ഇരുട്ട് കയറി ഞാൻ അവിടെ വീടും ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഞാൻ പോകാനിരിക്കുന്ന നാട്ടിൽ സ്നേഹവും സന്തോഷവും സമാധാനവും ഉണ്ടെന്നുള്ള ആ ബോധ്യത്തിലാണ് ഞാൻ അങ്ങോട്ട് യാത്ര ചെയ്യുന്നത്. ജീവിതത്തെ ധന്യമാക്കി തീർക്കുന്ന മൂന്ന് ദിവ്യ മർമ്മങ്ങളാണ് സ്നേഹം, സന്തോഷം, സമാധാനം. ഇടയ്ക്കൊരു കാര്യം പറയട്ടെ, ഈ ദൈവത്തിന്റെ വിലേറിയ വസ്തുക്കളെ സാത്താൻ ഡിസ്ട്രിക്ട് ചെയ്യുന്നതിന് വേണ്ടി, അതിനെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി, അതിനെ വില കുറഞ്ഞതായിട്ട് മനുഷ്യരെ ഒന്ന് ചിത്രീകരിക്കുന്നതിന് വേണ്ടി സാത്താൻ അവന്റെ കമ്പോളത്തിൽ ചില ഇമിറ്റേഷൻ ചരക്കുകൾ ഇങ്ങനെ പ്രദർശിപ്പിക്കാറുണ്ട്. അത് ദൈവങ്ങളെ അറിയാതിരിക്കരുത്. എങ്ങനെ ദൈവത്തിന്റെ ദിവ്യ ഭണ്ഡാരത്തിൽ സ്നേഹമുണ്ടെന്ന് സാത്താൻ അറിയാം. ഈ സ്നേഹമാണ് സകലത്തിലും ആധാരം, എല്ലാത്തെയും പൂർത്തീകരിക്കുന്ന സ്നേഹമാണ്. ലോക പ്രസിദ്ധമായ ദ വേൾഡ് ഫേമസ് ഡിക്റ്റം, ലോക പ്രസിദ്ധമായ പ്രസ്താവന ഉണ്ടല്ലോ, ഗോഡ് ഈസ് ലവ്. അത് ഋഗ്വേദത്തിൽ നിന്ന് എടുത്തല്ല, ത്രിപിടകം എന്ന് പറഞ്ഞ പുസ്തകത്തിൽ നിന്ന് എടുത്തല്ല, വേദപുസ്തകത്തിൽ നിന്ന് എടുത്ത ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് എടുത്തതാണ് ദൈവം സ്നേഹമാകുന്നു എന്നത്. മറ്റു പല മതങ്ങളും അവര് കടമാപിച്ചും പകർത്തിയും ഒക്കെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ അതാകും അടുത്തിട്ട് സ്നേഹമില്ലായ്മ. അപ്പോസ്തലനായ പൗലോസ് അനേക കാര്യങ്ങൾ മനസ്സിലാക്കിയ ഒരു വിശുദ്ധനാണ്. അദ്ദേഹം ഒടുവിൽ കൺക്ലൂഡ് ചെയ്ത് എങ്ങനെയാണ്, സ്നേഹമില്ലെങ്കിൽ ഏതുമില്ലെന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് അതിക്കൂടെ പറയും. സ്നേഹമില്ലെങ്കിൽ ഏതുമില്ല. ഞാൻ നാട്ടിലൊക്കെ പ്രസംഗിക്കുന്ന സാധാരണ ഒരു ഒരു സങ്കല്പ കഥ പറയാറുണ്ട്, ഒരു സംഭാഷണം നിങ്ങളോട് വന്ന് പറയാം. ഒരു പെൺകുട്ടിയെ ഒരു സമ്പത്തുള്ള വീട്ടിൽ കല്യാണം കഴിച്ചു, ഒരു ദരിദ്ര കുടുംബത്തിൽപ്പെട്ട പെൺകുട്ടിയെ. അവള് ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ചില ദിവസങ്ങൾക്ക് ശേഷം തന്റെ വീട്ടിൽ വന്നു. തന്റെ വീട് ചെറിയ വീടാണ്. അപ്പോ ഇവിടെ ഒരു വലിയ ഉയർന്ന ഒരു കുടുംബത്തിലാണ് കല്യാണം കഴിച്ചതെന്ന് ഇവരുടെ കൂട്ടുകാരികളൊക്കെ കേട്ടു. ഇവരെ അനുമോദിക്കാനായിട്ട് അനേകർ വന്നുകൂടി. അവരെല്ലാവരും ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. കൂട്ടുകാരി, നിന്നെ വിവാഹം കഴിച്ച ആ വീട്ടില് നിനക്ക് എന്തെല്ലാം ജീവിത സൗകര്യങ്ങൾ ഉണ്ടെന്ന് നീ ഒന്ന് പറയാമോ, ഞങ്ങളൊന്ന് കേൾക്കട്ടെ. അവൾ ഓരോന്നും ഇങ്ങോട്ട് പറയാൻ തുടങ്ങി. നിങ്ങൾക്ക് അറിയാമല്ലോ ഇപ്പോഴത്തെ ഭാഷയിൽ ഒരാളൊക്കെ പറയുകയാണെങ്കിൽ എന്തൊക്കെയായിരിക്കും പറയുന്നത്. അതൊക്കെ അവളും പറഞ്ഞു. ഞങ്ങളുടെ വീട്ടിൽ ഫ്രിഡ്ജുണ്ട്, ഞങ്ങളുടെ വീട്ടില് ടെലിവിഷൻ ഉണ്ട്, പിന്നെ നാട്ടിൻപുറത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടില് അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്. നീ ഓരോന്നും അവരൊന്നും ഇല്ലാത്ത വീട്ടിലെ പെൺകുട്ടികള് ഇതൊക്കെ കേട്ടിട്ട് മാത്രമുള്ള പെൺകുട്ടികളൊക്കെ അസൂയോടുകൂടി മാറി മാറി ഇവളെ നോക്കുക. അങ്ങനെ പലരും ഉണ്ടുണ്ടുണ്ട് എന്ന് ഇവള് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് അവർ ശ്രദ്ധിച്ചു നോക്കിയപ്പോ അറിയാതെ ഇവിടെ കണ്ണുകൾ നിറഞ്ഞു. ഇങ്ങനെ കണ്ണുനീര് താഴോട്ട് വരുന്നു. ഇത് പിന്നെ എന്തൊരു അഭിപ്രായമാണ്, ഇത്രയും ഭാഗ്യവതിയായ ഒരു പെൺകുട്ടി സന്തോഷം കണ്ട് തുള്ളിച്ചാടുന്നത് വളരെ എളുപ്പത്തിനായി കരയുന്നു. നീ കൂട്ടുകാരനെ ചോദിച്ചു എന്താ നീ കരയുന്നു. അവൾ കണ്ണുനീർ തുളച്ചുകൊണ്ട് പറഞ്ഞു, ഞാന് നിങ്ങളോട് പറഞ്ഞ കാര്യം എല്ലാം ശരിയാണ്, ഞാൻ ഒന്നും കള്ളം പറഞ്ഞില്ല. നീ പറഞ്ഞതെല്ലാം കുടുംബത്തിലും നല്ല രീതിയിലുണ്ട്, എല്ലാ ജീവിത സൗകര്യങ്ങളും ഉണ്ട്. ഞങ്ങളുടെ വീട് നന്നാക്ക് അത് വലിയ ഫർണിച്ചർ. എന്നാല് ഞാൻ ഈ ഉള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ പെട്ടെന്ന് എന്റെ മനസ്സ് ഞങ്ങളുടെ വീട്ടിൽ ഇല്ലാത്ത ഒരു കാര്യം ഓർത്തു. അതൊക്കെ ഞാൻ കരുതി വരണം. പറഞ്ഞോണ്ടിരിക്കും ഇല്ലാത്ത കാര്യം എന്തോ അത് പറഞ്ഞു. ഭർത്താവ് എന്നോട് സ്നേഹമില്ല, അതൊന്നും പറ്റും. ഭർത്താവിന് സ്നേഹമില്ല എന്ന് ചോദിച്ചാൽ സമ്പന്ന കുടുംബം. സ്നേഹമില്ലായെങ്കിൽ എന്താണ് ഒരു കുടുംബം? സ്നേഹമില്ലെങ്കിൽ എന്താണ് രാജ്യം? സ്നേഹമില്ലെങ്കിൽ എന്താണ് ലോകം? അടുത്തത് ഞാൻ അല്പം പേടിച്ചവനെയും അങ്ങനെ ഉണ്ടോ ഇല്ലയോ എന്ന് ഉള്ളതുകൊണ്ടാണ് ഞാൻ പേടിക്കുന്നത്. സ്നേഹമില്ലായെങ്കിൽ എന്തൊരു സഭ? സ്നേഹമില്ലെങ്കിൽ എന്തൊരു സ്വർഗം? സകലത്തെയും ഉയർത്തിക്കുന്നത്, സകലത്തെയും സുന്ദരമാക്കി തീർക്കുന്നത് സ്നേഹമാണ്. അതില്ലെങ്കിൽ വെറുതെ വെറും പൂച്ച. ദൈവസ്നേഹം ഉണ്ടെന്ന് സാത്താൻ അറിയാം. അതിന് പകരം സാത്താൻ എന്ത് ചെയ്യുന്ന അറിയാമോ? അവന്റെ പുറംപുറിച്ചായിട്ട് അവന്റെ കമ്പോളത്തിരക്കാരന്റെ സ്നേഹം അവൻ ലോകത്തിൽ അതേ പ്രചരിപ്പിച്ചു. അഗാപ്പേ എന്നറിയപ്പെടുന്ന ദൈവസ്നേഹത്തിന് പകരം സാത്താൻ സിനിമയിലും മറ്റും അവന്റെ സ്നേഹം ഇറക്കിക്കൊണ്ടിരിക്കുക. സിനിമയിലെ സ്നേഹം കണ്ടിട്ടില്ലേ? വല്ലതും പിടിച്ചു. പൈശാചിക സ്നേഹം, ജടീക സ്നേഹം, ദൈവത്തിന് സ്വത്രം സ്നേഹിക്കുന്നെന്ന് പറയുമ്പോൾ തന്നെ സ്നേഹത്തിന് ഇരയായിത്തീരുന്ന വ്യക്തിയെ കഴുത്തറുത്ത് കൊല്ലുന്ന സ്നേഹം, ചൂഷണം ചെയ്ത് തോടയിൽ കളയുന്ന സ്നേഹം. ആ സ്നേഹത്താൽ ആരും വഞ്ചിതരാകരുതെന്ന് ഇന്ന് രാത്രി ഞങ്ങളെ ഓർമ്മിക്കുന്നു. ദൈവസ്നേഹവും സാത്താന്റെ സ്നേഹവും തമ്മിൽ തിരിച്ചറിയാൻ നൂറ് ലക്ഷണങ്ങളുണ്ട്, പറയാൻ നേരമില്ലല്ലോ. എനിക്ക് ഒരെണ്ണം ഞാൻ പറയാം. ദൈവസ്നേഹം എന്ന് പറയുന്നത് ഗിവിംഗ് ആണ്. പിശാചിന്റെ സ്നേഹം എന്ന് പറയുന്നത് ഗെറ്റിംഗ് ആണ്. ദൈവസ്നേഹം എന്ന് പറയുന്നത് സാക്രിഫൈസിങ് ആണ്, തന്നെത്താൻ ബലിയാകുന്നതാണ്. പിശാചിന്റെ സ്നേഹം എന്ന് പറയുന്നത് കില്ലിംഗ് ആണ്, കൊല്ലുന്നതാണ്. പൈസലോ കർത്താവായ യേശു തന്റെ ചങ്കിലെ ചോര തന്റെ ഭക്തന് വേണ്ടി കൊടുക്കുമ്പോൾ ഭദ്രകാളി ഭക്തന്റെ ചങ്കിലെ ചോര ഊറ്റി കുടിക്കുന്നതാണ്. പൈസലോ ദൈവത്തിന്റെ ബൈബിളിൽ ഇന്ന് രാത്രി ഈ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ വഞ്ചിതരാകരുത്. അതുപോലെ തന്നെ ദൈവിക സന്തോഷമുണ്ട്. ഇവിടെ വേദപുസ്തകത്തിന്റെ ബാലപാഠം പഠിച്ചിട്ടുള്ള ആളുകൾക്കറിയാം, ദൈവിക സന്തോഷം എന്ന് പറയുന്ന ഒരു അനുഭവം, അത് ദൈവത്തോട് ഒരു ഭക്തൻ ഇണങ്ങി സമാധാനമായിരിക്കുമ്പോൾ അവന് കിട്ടുന്നതായ ഒരു അനുഭവമാണ് സന്തോഷം. അതിന് ഈ ലോകത്തിലെ ധനധാന്യങ്ങളൊന്നും ഒരു മുഖാന്തരമല്ല, ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും അതൊരു പ്രശ്നമല്ല, അത് ദൈവത്തിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്നതാണ്. ആചാരിക സന്തോഷമാണ്, ആചാരിക സന്തോഷം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ എത്രയോ പ്രാവശ്യം ആചാരിക സന്തോഷം കണ്ടിട്ടുണ്ട്. ഞാൻ ഒരിക്കലെ നാട്ടിപ്പുറത്ത് കേരളത്തിലെ ഒരു സ്ഥലത്ത് ഒരു യോഗത്തിന് പോകാൻ ഓരോ ഓർമ്മകളൊക്കെ മനസ്സിലാക്കണം. ഒരു സന്ധ്യയോട് അടുത്താണ് ഞാൻ ആ യോഗത്തിന്റെ ഏകദേശം അടുത്തുള്ള സ്ഥലത്ത് എത്തുന്നത്. പക്ഷെ എനിക്ക് ഡയറക്ഷൻ അറിഞ്ഞുകൂടെ, ഞാനവിടെ എനിക്ക് പോയിട്ടില്ല. എവിടുന്നോ മൈക്കിന്റെ ശബ്ദം ഇങ്ങനെ അലയടിച്ച് വരുന്നതാക്കാം, പക്ഷെ എവിടെ അറിയില്ല. നേരെ വളരെ കിട്ടി, വഴി പറഞ്ഞു തരാനും ആരില്ല. ഞാനൊരു കടയുടെ മുമ്പിൽ ഇങ്ങനെ ചെന്നിരിക്കുകയാണ്. അങ്ങനെ അവിടെ ഒരു മനുഷ്യൻ നിന്നോണ്ടിങ്ങനെ പെട്രോമാക്സ് പമ്പ് ചെയ്തോണ്ടിരിക്കുന്നു. അപ്പൊ ഞാൻ ഈ മനുഷ്യനോട്, ഇവിടെ അടുത്തൊരു കൺവെൻഷൻ ഉണ്ടോ, അങ്ങോട്ട് വഴി ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു. എന്റെ ദൈവമേ, ഈ മനുഷ്യൻ വളരെ എനിക്ക് പരിചിതനാണെന്നുള്ള രീതിയിൽ എന്റെ മുഖത്തോട്ട് നോക്കിയിട്ട്, അയ്യോ ഞാൻ കൊണ്ടവിടാ, ഇപ്പൊ തന്നെ ഈ പെട്രോമാക്സിലോ ഞാൻ വരാം. ഞാൻ പറഞ്ഞു, സാഹസം ഒന്നും ചെയ്യണ്ട, എനിക്ക് വഴി പറഞ്ഞു വെച്ചാൽ ഇവിടെ ഒന്ന് ദൂരം ഉണ്ടെന്ന് പറഞ്ഞാൽ മതി, ഇപ്പോഴും ഒന്നും വരണമെന്നില്ല. ഇല്ല ഞാൻ വരാം. പിന്നെ ഞാൻ വളരെ ബലം പ്രയോഗിച്ചാണ് അവിടെ നിർത്തിയത്. ഞാൻ പറയട്ടെ, ഞാൻ പോകുന്ന വഴിക്കെല്ലാം ഞാൻ ചിന്തിച്ചാൽ ഞാൻ ആദ്യം കാണുന്ന ഒരു മനുഷ്യന് ഇത്രയും സന്തോഷം എന്നോട് തോന്നാൻ കാരണം എന്താ? ഞാൻ മിക്ക ദിവസം യോഗമെല്ലാം കഴിഞ്ഞ് അവിടുന്ന് ഈ കടയുടെ വഴിക്ക് കൂടെ തന്നെയാണ് വരുന്നത്. അതിപ്പോ എന്നോട് ഇത്രയും സ്നേഹം കാണിച്ച ആളിനെ എങ്ങനെയാ കടന്നു പോകുന്നെന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ അവിടെ വന്നപ്പോ നോക്കി ആരെ കണ്ടു, അവിടെ നിൽപ്പുണ്ട്. എന്നെ ഒരു കാലത്ത് കണ്ട വലിയ ഞാൻ കാണിനോട് ചോദിച്ചു, പറഞ്ഞു പുള്ളിക്ക് വൈകിട്ട് പോയിട്ട് അങ്ങനെ പുള്ളി നല്ല മൂടിരിക്കുകയായിരുന്നു. അങ്ങനെ കണ്ടു ഒരു സന്തോഷം. അങ്ങനെ ഈ ലോകത്തിന്റെ സന്തോഷം, കഞ്ചാവടിക്കുന്ന സന്തോഷം, ബേസലോ മദ്യപാനിയുടെ സന്തോഷം, മദ്യപാനിയുടെ സ്നേഹം, ദൈവവൈതലേ ദൈവവൈതലിന്റെ സ്നേഹവും ദൈവാത്മാവിന്റെ സന്തോഷവും സ്നേഹവും ഒക്കെ ഒരു വേറെയാണ്. അതുപോലെ തന്നെ ഒരു കാര്യങ്ങളുണ്ട്, അതൊന്നും പറയാതിരിക്കാൻ ഒക്കെയില്ല. സമാധാനമുണ്ട്, രണ്ട് ദൈവിക സമാധാനമുണ്ട്. ദൈവിക സമാധാനത്തിന്റെ പ്രോപ്പർട്ടീസ്, അതിന്റെ ലക്ഷണങ്ങൾ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്. ഒന്നാമത്, നമ്മുടെ വേദപുസ്തകത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അത് സകല ബുദ്ധിയും കവിയുന്നതാണ്. എല്ലാ വാതിലുകളും അടഞ്ഞു കഴിയുമ്പോൾ ഇതിലൊരു വാതിൽ തുറക്കും. ഇതിന് എവിടുന്ന് രക്ഷ വരുമെന്ന് ലോകം ഇങ്ങനെ ചോദിക്കുമ്പോൾ ദൈവവൈദ്യന് രക്ഷ വരും. അതെങ്ങനെ സംഭവിച്ചെന്ന് ചോദിച്ചാൽ മാത്തമാറ്റിക്കലായിട്ട് അതിനൊരു റീസൺ പറയാൻ സാധ്യമല്ല. കാരണം ശാസ്ത്രീയമായിട്ട് കോസാന്റിഫിക് തിയറി ഒന്നും അനുസരിച്ച് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധ്യമല്ല. ഇത് എങ്ങനെ വന്നതാന്ന് ആർക്കും അറിയത്തില്ല. ഈ ശാസ്ത്രത്തിനോട്ടും നിരക്കാത്ത ഒരു പ്രസ്താവന വേറെ ദിവസത്തിലുണ്ട്, അത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. ശാസ്ത്രജ്ഞന്മാരത് കേൾക്കാൻ നമ്മളെ കൂകും. അതുപോലെ പ്രസ്താവന, അതായത് പത്രോസിന് ഏതോതാവിന്റെ കാരാഗ്രഹത്തിൽ ദൂതമാണ് അവനെ വ്യാപനത്തിൽ തട്ടി എഴുന്നേപ്പിച്ചു പുറത്ത് പുറത്തേക്കാൻ പറ്റും. ഒന്നാം കാവലും രണ്ടാം കാവലും തട്ടും, അതൊക്കെ എനിക്ക് മനസ്സിലാവും. അടുത്തതാ കേൾക്കേണ്ടത്, പട്ടണത്തിലേക്ക് പോകുന്ന ആ ഭാഗത്തുള്ള ഇരുമ്പ് വാതിൽ താനേ തുറന്നു. താനേ തുറന്നെന്ന് പറയുന്ന ഇത്രയും ഒരു അബദ്ധ പ്രസ്താവന ഞാൻ ഉണ്ടായതിന് കണ്ടു. അല്ലെ, ശാസ്ത്രം പഠിക്കുന്ന ആളുകളും നിന്നിച്ചു നോക്കും, താനേ തുറന്നു. അങ്ങനെ ഒരു സംഭവം ആരെങ്കിലും തുറക്കാതെ തുറക്കും. സകല ബുദ്ധിയും സമാധാനം. വേറൊരു കാര്യം, ഈ സമാധാനം എന്ന് പറയുന്നത് രണ്ടു വ്യക്തിയുണ്ട്. ഇന്ന് പറഞ്ഞ വാക്കി ഞാൻ ഒരു വാക്യം കൂടെ പറയാം. നാലാം സങ്കീർത്തനത്തിൽ ഒരു ഭക്തന്റെ ശ്രീവിക്ക് അവന്റെ ഭദ്രതയെക്കുറിച്ച് ഞാൻ പറയുന്ന ഒരു വാക്യം നിങ്ങൾക്ക് എടുത്തു നോക്കാതെങ്കിൽ നിങ്ങൾക്ക് ആ വാക്യം ഓർക്കാൻ കഴിയും. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും വ്യത്യസ്തമായ സന്തോഷം നീ എന്റെ ഹൃദയത്തിൽ തന്നു. അടുത്ത ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, കാരണം യഹോവേ നീയല്ലോ എനിക്ക് നിർഭയവാസം നൽകുന്നത്. ഒരു ഭക്തന്റെ സമാധാനം ദൈവം നൽകുന്നതാണ്. അവന്റെ സുരക്ഷിതത്വം എന്ന് പറയുന്നത് ഗൂർഖാവിനെ കാക്കുന്നത് കൊണ്ടല്ല, പട്ടാളവനെ കാക്കുന്നത് കൊണ്ടല്ല. പ്രൈസല്ലോ. ഞാൻ ഡാളസിൽ അവിടെ യോഗത്തിന് ചെന്നപ്പോൾ പ്രസിഡന്റ് കെന്നഡിയെ വെടിവെച്ച് ആ സ്ഥലം സഹന്മാരനെ കാണിച്ചപ്പോൾ ഞാനൊരു കാര്യം ഓർത്തു. പ്രൈസല്ലോ. ചെറിയ തോക്കുകൊണ്ട് ഒരു വലിയ മനുഷ്യനെ വെടിവെച്ചു. എങ്ങനെയുള്ള മനുഷ്യൻ? വലിയ സാമ്രാജ്യത്തിന്റെ തലപ്പെട്ടിരുന്ന മനുഷ്യൻ, വലിയ ഡോളർ സംഖ്യയുടെ അധിപതിയായിരുന്ന മനുഷ്യൻ, വലിയ ആയുധ സംഖ്യയുടെ അഗ്രാസനത്തിലിരുന്ന മനുഷ്യൻ. പക്ഷെ ആ മനുഷ്യന്റെ നേരെ ചെറിയ തോക്കിലെ വെടിയുണ്ടകൾ പാറ്റി വന്നപ്പോൾ അതിനെ തടയാനായിട്ട് ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളൊന്നും അവിടെ ഓടിയെത്തിയില്ല. ദൈവം ഇന്നാക്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മളെ സൂക്ഷിക്കുന്നത് ഈ ലോകത്തിലെ സൈന്യമല്ല, നമ്മളെ സൂക്ഷിക്കുന്നത് ഈ ലോകത്തിലെ ആയുധ കുമ്പാരമല്ല, നമ്മളെ സൂക്ഷിക്കുന്നത് ഡോളറല്ല, നമ്മളെ സൂക്ഷിക്കുന്നത് മനുഷ്യരുമല്ല. മനുഷ്യരൊക്കെ എന്തോ ചെയ്യുമെന്നറിയാമോ? എല്ലാവരും നമ്മുടെ വിവരം അറിഞ്ഞിട്ട് ഒടുവിൽ വരും. ഇല്ലല്ലോ. ഞാൻ ഓർക്കുന്നു, ഞാൻ വൈദ്യ സെമിനാരിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ കൂടെ പഠിച്ചതായ എന്റെ സ്നേഹിതൻ പെട്ടെന്ന് മനുഷ്യൻ അവനെ കുഴിയിൽ വെക്കുന്നതായ സമയത്ത് വളരെയേറെ സമയം താമസിച്ചു. എന്തിനാണ്? അവന്റെ ഒരു പ്രിയ സഹോദരൻ വളരെ ദൂരെ ഉണ്ടായിരുന്നു, അയാൾ വന്നെത്തുന്നതിന് വേണ്ടി. അതിനുവേണ്ടി ഇങ്ങനെ ശവം കൂടാതെ വളരെയേറെ സമയം വെച്ചുകൊണ്ട് ഞങ്ങളെല്ലാ കുടിമാണത്തിന്റെ ചുറ്റും ഇങ്ങനെ നിൽക്കുക. അത് സംഭവിച്ചാൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അങ്ങനെ ജനങ്ങളെല്ലാം ഇങ്ങനെ ക്ഷമയോടെ ഇങ്ങനെ കാത്തു നിൽക്കുമ്പോൾ ഈ സഹോദരൻ ഓടിയെത്തി. സഹോദരൻ എന്ത് ചെയ്തെന്നുള്ളത് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. ആ അനുജന്റെ മൃതശരീരത്തെ ഇങ്ങനെ ഒന്ന് നോക്കി. നോക്കിയിട്ട് താൻ അവിടെ കൂടിയതായ ആളുകളോട് ഇങ്ങനെ കൈ കാണിച്ചു. ഈ ലോകം അതിൽ കൂടുതൽ ഒന്നും ചെയ്യുകയില്ല. ദൈവം പ്രതീക്ഷിക്കാനും അവകാശമില്ല. പ്രൈസല്ലോ. ഈ ലോകത്തെ സ്വർഗമാക്കി തീർക്കുന്നത് കാര്യ സന്തതികളുടെ കണ്ടുപിടുത്തങ്ങളല്ല, പിന്നെന്താണ്? പ്രൈസല്ലോ. അത്രയും നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഞാൻ ഇനിയും പ്രബോധങ്ങളെ കൊണ്ടുപോവുകയാണ്. ഈ കായേന്ദ്ര സന്തതികൾ ഇങ്ങനെ ഭൗതികമായി ഉയർച്ച പ്രാപിച്ച് പ്രതികാരമാൻ ചെയ്ത് മുന്നേറി ഇവരുടെ കൂടാതെ ഒരു തലമുറ പടുത്തു കെട്ടി ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ഇതാ വേറൊരു ശാഖയിൽ ഒരു പൈവൻ ജനിക്കുന്നു. അതാ ഞാൻ നിങ്ങളെ ആദ്യം വായിച്ചു കേട്ടോ, ഇനി ആവർത്തിക്കുന്നില്ല. ആ പൈതല് ജനിച്ചപ്പോൾ ഈ ഗുണം വരാനുള്ളത് ഉണ്ടാകുമ്പോൾ തന്നെ കുറച്ച് അതിന്റെ ലക്ഷണങ്ങൾ കാണിക്കുമെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞില്ലേ? ഇസ്രായേലിനെ വലിയ ദുഃഖം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഒരു ഏഴ് കുടുംബത്തിൽ ഒരു കുഞ്ഞ് ജനിച്ചത്. ആ കുഞ്ഞിന്റെ മുഖത്ത് നോക്കിയവർ തന്നെ പറഞ്ഞു, ഈ കൊച്ചൻ ഏതാണ്ട് വൃത്തിയായിട്ടുള്ള ഒരു കുഞ്ഞ. ആ കാലത്ത് മോശ ധരിച്ചു ഇനി ശിശു സൗന്ദര്യത്തിനുണ്ടാവില്ല. അവിടെ പറഞ്ഞിരിക്കുന്ന ദിവ്യ സൗന്ദര്യമാണ്. സൗന്ദര്യമാരെ സഹന്മാരെ നിങ്ങൾ ഒരൊറ്റ നിമിഷത്തിൽ ജനിച്ചിട്ടുണ്ടോ? ദിവ്യ സൗന്ദര്യമുണ്ട്, സൗന്ദര്യം ഉണ്ടോ നിങ്ങൾ ജനിച്ചിട്ടുണ്ടോ? അങ്ങനൊരു വസ്തുതയാണ്. സൗന്ദര്യവുമുണ്ട്, ദിവ്യ സൗന്ദര്യവും. അതൊക്കെ തിരിച്ചറിയാൻ കഷ്ടങ്ങളുണ്ട്. സൗന്ദര്യം എന്ന് പറയുന്നത് നെയ്ക്കപ്പ ഒരുപാട് പേരുടെ സൗന്ദര്യമൊക്കെ മൗം കഴിയുമ്പോൾ പോകുന്നില്ല. പൈസലോ ുന്നല്ല അന്തരാത്മാവിൽ ഉത്ഭവിച്ച് പുറത്തേക്ക് വ്യാപിക്കുന്നുഷണമായ ഹൃദയത്തിലെ ഗൂഢമനുഷ്യങ്ങൾ അപ്പോസ്തലം വിളിക്കുന്നത് ഈ സൗന്ദര്യത്തെ. അത് എന്നാ ഇത് ഈ സൗന്ദര്യം തുടങ്ങുന്നു നിങ്ങൾക്കറിയാവോ? രക്ഷിക്കപ്പെടുന്ന തുടങ്ങി. അകത്ത് കർത്താവിന് പതിനായിരങ്ങളിൽ സുന്ദരനെ സ്വീകരിക്കുന്ന സമയം മുതൽ ഇത് ആരംഭിക്കും. പരിശുദ്ധാത്മാവിന്റെ തേജസ്കരണത്തോടുകൂടി ഈ റേഡിയേഷൻ ആരംഭിക്കും. പൈസലോ. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. പൈസലോ. ചില ആളുകൾ ഏതൊരു സ്തോത്രം എന്ന് കണ്ടാലും വ്യാസിനെ പോലെ ഇരിക്കുന്നതിന്റെ കാരണം എന്താണ്? അകത്ത് വ്യാപരിക്കുന്നതാണ്. എന്നാ കർത്താവായ യേശുവിനെ ഉൾക്കൊണ്ട് അവന്റെ കൂട്ടായ്മയിൽ നടക്കുന്ന ദൈവത്തിന്റെ വൈദ്യൻ അവനെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം. അവന് ഒരു ദിവ്യ സൗന്ദര്യം. ഹല്ലേലൂയ. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അങ്ങനെ പല കാലഘട്ടങ്ങളിലും യുഗപുരുഷന്മാർ ജനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചരിത്രത്തിന്റെ ഒരു ഒരു വലിയ ഒരു സിൽവർ പോയിന്റ് ആയിരുന്നു ഒരു സ്തംഭനാമത്തിന്റെ കാലമായിരുന്നു യോഗന്നാൻ സ്നാനം ജനിച്ച ആ കാലഘട്ടം. ആത്മീയമായിട്ടും ശാസ്ത്രീയമായിട്ടും എല്ലാ നിലകളിലും ഒരു വരണ്ടു തുടങ്ങിയ ഒരു കാലഘട്ടത്തിലാണ് അത് സെക്രിയാവിന്റെ മകനായ യോഹന്നാൻ ജനിച്ചത്. ഞാനാണെങ്കിൽ പല കാര്യങ്ങളും എന്റെ മനസ്സിൽ തോന്നി വരുന്നുണ്ട്. എങ്കിലും പറയട്ടെ, ഈ കുഞ്ഞ് എലിസബത്തിന്റെ വൈദ്യരായിട്ട് ഈ യോഹന്നാൻ ഞാൻ ജനിച്ചപ്പോൾ ആ അരിങ്കവീം എന്ന് പറയുന്ന സ്ഥലത്താണ് അവൻ ജനിച്ചത്. ആ മലനാട്ടിലുള്ള അനേകം ആളുകൾ ഈ അകാലത്തിൽ ഈ എലിസബത്തിന് ഒരു വൈദ്യർ ഉണ്ടായി എന്ന് കേട്ടത് ആ അവരുടെ അത്ഭുതം തോന്നുവാൻ അവരെ അനുമോദിക്കാനും ഒക്കെ ആയിട്ട് വന്നുകൂടി വന്നുകൂടിയവരല്ല ഈ കുഞ്ഞിനെ മാറി നോക്കിയിട്ട് അവരെല്ലാവരും അതിശയം കൂടി. അതിന് ദേവസ്വം എഴുതിയിരിക്കുന്നത് അവർ പോകാൻ നേരത്തിൽ തമ്മിൽ തമ്മിൽ സ്ത്രീകൾ തമ്മിൽ തമ്മിൽ പറഞ്ഞോണ്ട് പോയത് എന്താ പറയാമോ, ഞാൻ അതിന് മലയാളം കൊടുത്തിരിക്കുന്നത് ഈ കൊച്ചുവല്ലോ ഇത് ചരിത്രം തിരുത്തിക്കുറിക്കും. ഈ കുഞ്ഞ് വല്ലതും പുത്രനായിട്ട് ഒന്ന് ചെയ്യും. ഇതൊരു അത്ഭുത ശിശുമാണ്. ആ ശിശുവിന്റെ മുഖത്ത് നോക്കിയാൽ തന്നെ അറിയാം നോട്ട് നാവലോ. ഞാൻ വിശ്വസിക്കുന്നു ബേത്ലഹേമിൽ അതെ കാലിത്തൊഴുത്തിന്റെ പാർശ്വഭാഗത്ത് കന്നുകാലികൾക്ക് കൊടുക്കുന്നതായ കച്ചിത്തുണ്ടിൽ ഒന്നിച്ച് ഒടുവിൽ വാരിയിടുന്ന ചാണകമെല്ലാം വാരിയിടുന്നതായ ഒരു കലടാവിൽ സുറിയാനി ഭാഷയിലെ ഗീതങ്ങളിലൊക്കെ യേശു ജനിച്ചത് മുൽക്കൂട്ടിലാണെന്നല്ല കേട്ടോ. ആരെങ്കിലും അങ്ങനെ വരച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് തിരുത്തുന്ന കൊള്ളാം. യേശു മുൽക്കൂട്ടിലാണ് ജനിച്ചെന്നാണ് ചിന്തകന്മാരായ ആളുകൾ എല്ലാവരും ഒരുപാട് ചോദിച്ച് പറയുന്നത്. അതിനുള്ള ഭാഗ്യം യേശുവിന് കിട്ടിയില്ല കേട്ടോ. നാട്ടിനെ മെയിൻ പേരോസത്ത് എഴുതിയിരിക്കുന്നത് വഴിയമ്പലത്തിൽ സ്ഥലമില്ലായ്മ കൊണ്ട് അവന് കാര്യക്കെഴുത്തിൽ പുൽക്കൂട്ടിൽ കിടക്കുന്ന അപ്പൊ യേശുവിന് കിട്ടിയ പ്രൊമോഷൻ ആ കാര്യക്കെഴുത്ത് അപ്പൊ ഉണ്ടായത് എവിടെയാണെന്നുള്ളത് അതിൽ നിന്ന് കണ്ടുപിടിക്കേണ്ടതായിരിക്കും ദൈവത്തിൽ സ്വാതന്ത്ര്യം. എങ്കിലും ആ വൈദ്യര് പഴുതുണിക്ക് നഗത്ത് ചുറ്റപ്പെട്ടവനായി കിടക്കുന്ന സമയത്ത് അവനെ കാണുവാനായിട്ട് വന്ന ആട്ടുകയും അതേ നാളുകൾക്ക് ശേഷം അവനെ ഒരു വീട്ടിൽ വന്ന് കണ്ടതായ വിദ്വാൻമാരും അവരെല്ലാവരും ഈ വൈദ്യരെ കണ്ടിട്ട് അത്ഭുതപ്പെടുകയാണ്. കാരണം ദൈവമക്കളെ ഞാൻ ഒരു സത്യം നിങ്ങളോട് പറയട്ടെ, ലോകം നമ്മളെ മനസ്സിലാക്കിയാലില്ലെങ്കിലും ദൈവത്തിൽ സ്വതന്ത്ര കർത്താവുള്ളവരെ ആ വിധ കണ്ടാൽ ദൈവത്തിൽ പ്രത്യേകത അവരുടെ വാക്കിലും അവരുടെ നോക്കിലും അവർ എല്ലാ കാര്യങ്ങളിലും ഒരു വ്യത്യാസമുണ്ട്. ഈ മനഃശാസ്ത്രജ്ഞന്മാരായിട്ടുള്ള ആളുകളൊക്കെ പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ ചില പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്. മനുഷ്യന്റെ കണ്ണ് ശരിക്കും അനലൈസ് ചെയ്താൽ അവൻ ആരാണെന്ന് അറിയാമെന്ന് ഞാൻ അതിലോട് പറഞ്ഞു. ദുർവർത്തനെ കണ്ടാൽ അവന്റെ കണ്ണ് നോക്കിയാൽ, മോഷ്ടാവിനെ കണ്ടാലും അതെ എല്ലാവർക്കും കണ്ടുപിടിക്കാനൊക്കെ പൈസലോ. ദൈവ വൈദ്യരെ നീ ഒരു അത്ഭുത ശിശുവാണ്. ദൈവത്തിന് സ്വന്തം ചിന്താവശ്യത്തിലേക്ക് വരാം. എല്ലാവർക്കും എല്ലാം മനസ്സിലാക്കാനൊക്കെ എല്ലാവരും എല്ലാവർക്കും തിരിച്ചറിയാൻ നോക്കുന്നില്ല. എന്നാൽ ഇതാ ഈ കൊച്ചു വൈദ്യർ ലാമേക്കിന്റെ വീട്ടിൽ കുഞ്ഞു ജനിച്ചു തുടങ്ങി. ഞാൻ കഴിഞ്ഞ രാത്രി വന്നല്ലോ യാക്കോബ് പൂർവ്വതാവായ യാക്കോബ് താൻ മരിക്കാറായപ്പോൾ ഒരു ഭക്തൻ മാത്രമല്ലായിരുന്നു ഒരു പ്രവാചക ദൃഷ്ടിയുള്ളവനുമായിരുന്നു. അതുപോലെ ഈ ലാമേക്ക് തനിക്ക് ജനിച്ചതായ ഈ കുഞ്ഞിനെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് ബാക്കി ഒരു വാചകം മുമ്പേ അത് വായിച്ചതാണ് നിങ്ങൾ മറന്നു പോകുന്ന എനിക്ക് തോന്നുന്നു.
നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ കൈകളുടെ പ്രയത്നത്തിലും ഇവർ നമ്മെ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞ് അവര് നോഹ എന്ന് പേരിട്ടു.
കേട്ടോ, നോഹ എന്ന് പേര് വിളിക്കുവാൻ കാരണം എന്താണ്? അപ്പന്റെ ഒരു പദപ്രയോഗമാണ്. ഈ കുഞ്ഞ് വളർന്നു വരുമ്പോൾ നമ്മളെ ആശ്വസിപ്പിക്കും. അത് സന്തോഷിക്കാത്തവരും ഉണ്ടവിടെ. ഈ കുഞ്ഞ് വളർന്നു വരുമ്പോൾ നമുക്ക് വന്നത് ആശ്വാസമായി തീരും. മാതാപിതാക്കന്മാരെ, ഞാനും ഒരു പിതാവാണ് കേട്ടോ. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വളർന്നു വരുമ്പോഴേ നമുക്കൊരു ആശ്വാസമായിരിക്കണം, സമാധാന സംഗതി ആയിരിക്കണം. ഈ സങ്കീർത്തനത്തില് നിങ്ങള് ഓർക്കുന്നുണ്ടല്ലോ 127 സങ്കീർത്തനത്തിന്റെ രക്തചരിത്രം എന്താണ്? And counting without God and hope keeping and count keeping without God. ദൈവത്തെ കൂടാതെ പട്ടണം പണിയുകയും ദൈവത്തെ കൂടാതെ വീട് പണിയുകയും ദൈവത്തെ കൂടാതെ വീട് കാക്കുകയും ദൈവത്തെ കൂടാതെ ഭക്ഷണം ഉണ്ടാക്കുകയും ചെയ്യുന്ന വൃഥാപരിശ്രമമാണ് 127 സങ്കീർത്തനത്തിലെ വിഷയം. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തെ കൂടാതെ ഒരാൾ വീട് പണിയാൻ ശ്രമിക്കുന്നു, ദൈവത്തെ കൂടാതെ ഒരാൾ മരണം പണിയാൻ ശ്രമിക്കുന്നു, ദൈവത്തെ കൂടാതെ ഒരാൾ വീട് കാക്കാൻ ശ്രമിക്കുന്നു, ദൈവത്തെ കൂടാതെ ഒരാൾ പട്ടണം കാക്കാൻ ശ്രമിക്കുന്നു. ഇതിന്റെ എല്ലാം ആകത്തുക റിസൾട്ട് എന്താണെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്, ഒറ്റ വാക്കിൽ മലയാള ബൈബിളിൽ ഒറ്റ വാക്കിൽ എഴുതിയിട്ടുണ്ട്. ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് കെട്ടുമണി ചെയ്ത് അതിനെ സൂക്ഷിക്കാമെന്ന് വിചാരിക്കുന്ന ജീവിതവരെ പരാജയോടെയും അതിന്റെ താഴെ 128 സഞ്ചരിച്ചതിന്റെ വിഷയം തന്നെയാണ്. ദൈവത്തോടുകൂടി ഒരു വീട് പണിയുന്ന അവസ്ഥ ഇവിടെ എല്ലാവരും ശ്രദ്ധിച്ച മതിയാവും. ദൈവത്തോടുകൂടി ഒരു വീട് പണിയുന്ന ഒരു അവസ്ഥ. എന്തിനാണ് ദൈവത്തോടുകൂടി വീട് പണിയുന്നത്? ആ വീട്ടിലെ ഗൃഹനാഥൻ ദൈവഭക്തി ഉള്ളവനാണ്. 128 ഓർക്കുക, യഹോവയെ ഭയപ്പെട്ട് അവരുടെ വഴികളിൽ നടക്കുന്നു. ഒരു കുടുംബത്തിന് അനുഗ്രഹം ഉണ്ടാകണമെങ്കിൽ ആ വീട്ടിലെ ഉടയവൻ ഗൃഹനാഥൻ യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്നവനായിരിക്കണം എന്ന് ദൈവം പറയുന്നു. രണ്ടാമത് ആ വീട്ടിലെ ഗൃഹനായിക അവനായിരിക്കണം. വീടിനകത്ത് ആ വീട്ടിൽ വലിയതല്ല, വീടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെ അത്തി പോലെ തന്നെയല്ല അത്തി. യഹൂദന്റെ രാഷ്ട്രീയ നവോത്ഥാനത്തിന്റെ സിംബല മുന്തിരി എന്ന് പറയുന്ന ആത്മീയമാണ്. ഒരു സ്ത്രീയുടെ യോഗ്യത എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ആത്മീയ യോഗ്യത. ഈ മലയാളം വേദപുസ്തകത്തിലെ മലയാളം ഭാഷാന്തരണങ്ങൾക്ക് ഇപ്പോഴും പല ന്യൂനതകളുണ്ട്. അതിൽ ഒന്ന് ഇതാണ്, ഈ ഇപ്പോഴും അവയെ തർക്കം ചെയ്യേണ്ട ചില പദങ്ങൾ അങ്ങനെ തന്നെ തെറ്റാക്കിട്ടുണ്ട്. അതിലൊന്ന് ഈ കല്യാണ ശിക്ഷ നടക്കുമ്പോൾ ഞാനത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇങ്ങനെ ചിലപ്പോൾ വായിച്ച് കേൾപ്പിക്കും, സാമർത്ഥ്യമുള്ള ഭാര്യ ആർക്ക് കിട്ടും? അപ്പൊ ആ കല്യാണത്തിൽ വന്നിരിക്കുന്ന ചില സ്ത്രീകൾ അവിടെ മനസ്സിൽ പറയും എന്റെ കാര്യമാണ്, ദൈവത്തിന് തന്നെ അറിയാം. പക്ഷേ എന്റെ സഹോദരി മൂലഭാഷയിൽ അറിയാവുന്നവരൊന്ന് ചോദിച്ചേ അവിടെ എന്തോ ആക്കിയിരിക്കുന്നെന്ന്. പൈസലോ സുഹൃതമുള്ള സത്സ്വഭാവിയായ സൗമ്യതയുള്ള സ്ത്രീയെ, മോഡസ്റ്റിയുള്ള പൈസലോ ഒരു സ്ത്രീയെ ആർക്ക് കിട്ടും? അവൻ ഭാഗ്യവാനെന്നാണ്. അതാവ് ഭർത്താവിനേക്കാൾ ഒച്ചത്തിൽ ഭർത്താവിൻ പറയുകയും എന്നെ കൊണ്ട് എന്തിനു കൊള്ളാമോ എന്ന് ചോദിക്കുകയും ചെയ്യുന്ന സാമർത്ഥ്യമുള്ള സ്ത്രീയുടെ കാര്യമല്ലേ പൈസലോ? എന്നിട്ട് രണ്ട് കുട്ടികളെ കിട്ടിയല്ലോ, ഭർത്താവിനെ കിട്ടി, ഭാര്യയെ കിട്ടി, അനുഗ്രഹിക്കപ്പെട്ട ഗുണമല്ലാത്ത വീട്ടിലെ രണ്ട് ഘടകങ്ങളെ കിട്ടിയാൽ മതി. വീട്ടുകാരനും കേൾക്കില്ല, വീട്ടുകാരും കേൾക്കില്ല. ഇനി അവർക്കുണ്ടാകുന്ന നഷ്ടം മേശം തിരിച്ചും. ഞാൻ ഒരിക്കല് ഒരു കൺവെൻഷനിൽ പ്രസംഗിച്ച ഈ വിഷയം അടുത്ത് അഞ്ച് പ്രസംഗിച്ചത് ഇസംഗം കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു പറഞ്ഞു എനിക്ക് തോന്നുന്നു രക്ഷിക്കപ്പെടാത്ത സഹോദരി ആയിരിക്കും തോന്നുന്നു. അവിടെ വന്നിരുന്നു ഭക്ഷണമേശയുടെ അവിടെ എല്ലാരും ഉണ്ടെന്ന് ഒക്കെ കുഞ്ഞു മാംസം കാണില്ല. ഞാൻ പറഞ്ഞു എന്റെ സഹോദരി ആണേശയല്ല, ഇത് കാഴ്ച പങ്കുന്ന മേശയാണ്, ഇത് ഇത് ആർട്ട് ഓഫ് ഇൻസൻസ്, ഇത് ആർട്ട് ഓഫ് പ്രയർ, ഇത് ദൈവത്തെ ആരാധിക്കുന്ന മേശയാണ്. അവിടെ അവിടെ നിങ്ങൾ വരുന്നുണ്ടോ? അവിടെ ഈ ഒക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. നിങ്ങളോടുകൂടി കുറച്ച് ദിവസങ്ങളായി ഇവിടെ ഉള്ളതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പോകുന്നതിന് മാറ്റം കാര്യം പറയാൻ പോകുക. പ്രാക്ടിക്കലാണോ അല്ലയോ എന്നൊന്നും എന്നോട് ചോദിച്ചാൽ എനിക്ക് മറുപടി പറയാൻ പറ്റത്തില്ല. എനിക്ക് ദൈവം എന്നെ ഏൽപ്പിച്ചത് മാത്രമേ പറയാൻ പറ്റൂ. എന്റെയും നിങ്ങളുടെയും കുടുംബ ജീവിതം അമേരിക്ക ആയാലും ശരി, കേരളത്തിലായാലും ശരി, ഇനിയും മാർസിനകത്ത് മനുഷ്യവാസം ഉണ്ടെന്ന് പറഞ്ഞ് അവിടെ പോയി താമസിച്ചാലും അവിടെ നമ്മുടെ കുടുംബ ജീവിതം അനുഗ്രഹമായി തീരണമെങ്കിൽ ഞാൻ രണ്ട് ഘടകങ്ങൾ നിങ്ങളോട് പറയുന്നു. നമ്മുടെ മാതൃഭാഷയെ തീരെ മറക്കരുത്, കുടുംബ പ്രാർത്ഥനയും മനസ്സിലായി. അല്ലെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നിങ്ങൾ പറയാൻ കഴിയുമ്പോ ശകലും ബർബരനുമായിട്ട് മാറും. ശ്രീസലോ ഹല്ലേലൂയ. ആ ഭാഗം ഈ കുഞ്ഞ് ജനിച്ചപ്പോൾ ഈ കുഞ്ഞിന്റെ പിതാവ് ആ പൈതലിന്റെ മുഖത്ത് നോക്കുമ്പോൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഒരു പ്രവാചകനെ പോലെ പ്രവചിച്ചു. ഈ കുഞ്ഞി നമ്മളെ ആശ്വസിപ്പിക്കുന്നു. ദൈവങ്ങളെ അതൊന്ന് ഒന്ന് കേട്ട് നിങ്ങൾ ഒന്ന് സന്തോഷിക്കുക. ഈ കുഞ്ഞി നമ്മളെ ആശ്വസിപ്പിക്കുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് ആ തലമുറ ആശ്വാസത്തിന് വേണ്ടി വേഴാമ്പൽ വെള്ളത്തിന് വേണ്ടി ദാഹിക്കുന്നത് പോലെ ദാഹിക്കുന്ന ഒരു തലമുറയായിരുന്നു. ആശ്വാസം എന്താണെന്ന് അറിയാത്ത ഒരു തലമുറയായിരുന്നു. നെടുവീർപ്പ് വിടുന്ന ഒരു തലമുറയായിരുന്നു. ആ തലമുറയിൽ ഈ ദിവ്യ ശിശു ജനിച്ചപ്പോൾ ആ പിതാവിന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. അതേ രാമക്ക് നിനക്ക് ജനിച്ചിരിക്കുന്ന ഈ പൈതൽ തലമുറക്കാരും ആശ്വാസ പുരുഷനായിരിക്കും. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടോ? ഈ ലോകത്തിൽ ഏറ്റവും ശക്തമായ ശുശ്രൂഷ എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു മനുഷ്യനെ ആശ്വസിപ്പിക്കുന്നില്ല. നിങ്ങൾക്കറിയാമോ മനുഷ്യനെ ആശ്വസിപ്പിക്കാൻ? എനിക്കറിയാം തീ നിൽക്കുന്ന ഒത്തിരി പേരെ. എവിടെയെങ്കിലും ആർക്കെങ്കിലും ഒന്നെങ്കിലും ഒരു വേദനയോ പ്രയാസമോ വരികയാണെങ്കിൽ അവരെ ഇരട്ടി നരകയൊക്കെ ആക്കി തീർക്കുന്ന ആളുകളായിരിക്കും. ഭാര്യ ഭർത്താവിനോട് ചെറിയ അഭിപ്രായം ഉണ്ടെങ്കിൽ അങ്ങോട്ട് കയറ്റി അങ്ങോട്ട് കയറ്റി എന്നിട്ട് ഡൈവോഴ്സ് ഉണ്ടാക്കി തള്ളി പോകുന്ന ആളുകളെ ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നത് സമാധാന വിതരണമാരായിരിക്കുന്നത് വേണ്ടിയാണ്. ഇവിടെ ഈ ലാമേക്കിന്റെ പ്രവചനം അനുസരിച്ച് അതെ ഈ കുഞ്ഞ് ആശ്വസിപ്പിക്കുന്നതായിരിക്കുമെന്നല്ലേ പറഞ്ഞത്. ഞാൻ ഇതിനെക്കുറിച്ച് ഒരു കാര്യം ചോദിക്കാൻ പോകുന്നു. ഈ കുഞ്ഞ് വളരുമ്പോൾ ആശ്വസിപ്പിക്കുന്നതായിരിക്കുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? എനിക്ക് ഞാനിത് പറയുമ്പോൾ ഒരാളിനെ എന്റെ മനസ്സിൽ ഓർമ്മ വരുന്നുണ്ട്. ഞാൻ അയാളെ കളിയാക്കി പറയുകയല്ല, നീ ആളിനെ ഓർമ്മ. ആ മനുഷ്യൻ ഋതുസ്ഥാനൊന്നുമല്ല, ഈ വലിയൊരു സാധാരണ മനുഷ്യനാണ്. അയാൾ ശുശ്രൂഷ എന്താന്ന് ചോദിച്ചാൽ എവിടെങ്കിലും ആരെങ്കിലും ഒരാൾ മരിക്കുന്ന വിവരം അയാൾ അറിയുകയാണെങ്കിൽ എത്തുപെടാവുന്ന വീട്ടിലാണ് കഴിച്ചത് ചെന്നിട്ട് കരഞ്ഞവരുടെ എല്ലാ വിവരം തന്നെ. ആ ചന്ദ്രൻ നിങ്ങൾ പറഞ്ഞിട്ട് ആൾ അത്രയും പറയുന്നല്ലോ ശരിയാ. എന്നാ പക്ഷെ അതിനകത്തൊരു അപാകത കരയുണ്ടെന്ന് ചുമ്മാ പറഞ്ഞാൽ വലിയ കരച്ചിലുണ്ട്. കരയുണ്ടെന്നുള്ളതിന് ന്യായം കാണിച്ചെങ്കിൽ മനുഷ്യൻ കരച്ചിലെടുത്തു. പണ്ട് ഇങ്ങനെ എവിടെ ചെന്ന് ഏത് മരണ വീട്ടിൽ ചെന്ന് കരയുണ്ട കരയുണ്ടെന്ന് പറയുന്നൊരു മനുഷ്യൻ കാരണമായിട്ട് കഥ കിട്ടുന്നു. അമ്മ മരിച്ച് കുഞ്ഞുങ്ങളെല്ലാം കിടന്ന് കഴിയുമ്പോൾ ഇയാൾ പറയുന്നത് ഇയാളുടെ വീട്ടില് ഈയുടെ അമ്മ മരിച്ചു. അത് ഭയങ്കരമായിട്ട് കിടന്ന് സമാധാനം ഇല്ലാതെ അത് ഇയാൾ പലപ്പോഴും നടപടികളിൽ കരയുണ്ടെന്ന് പറയുന്ന വീട്ടിലുള്ള ആളുകൾ അവിടെ വന്നിട്ടുണ്ടായി. അവർ ചെന്ന് ഇയാളെ വിളിച്ച് ശാന്തമായിട്ട് ചോദിച്ചു, നിങ്ങളെന്നും ഞങ്ങളോടൊക്കെ കരയേണ്ട കരയേണ്ടെന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ എന്താ വിളിച്ച് നീ കരയും? ഇയാൾ പറഞ്ഞു ഇതാക്കാൻ വേണ്ടി. ഈ നമ്മൾ വേറെ ആളിനെ സമാധാനിപ്പിക്കുമ്പോൾ അതിനൊരു ന്യായം ഉണ്ടായിരുന്നു, സത്യമുണ്ട്. ഞാൻ ആവർത്തനം തെറ്റാണെന്ന് എനിക്കറിയാമെങ്കിലും ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഈ പണ്ടേ ഒരു ഒരു ഇടിയറ്റായിരിക്കുന്ന ചെറുപ്പക്കാരൻ കല്യാണം കഴിച്ച് തന്റെ ഭാര്യയെ ഇവൻ ഇടിയറ്റാണെന്ന് അറിഞ്ഞ സമയം മുതൽ ഈ പെൺകുട്ടി കരയാൻ കഴിയും. എന്തിനാ കരയുന്നു? ഇയാൾ കരയത്തില്ല. അപ്പൊ ഇയാൾ ആശ്വസിപ്പിച്ചത് നമ്മുടെ പതാക്കി പയക്കലേറ്റ് പോണ്ടോ? നമ്മൾ ഒരാളിനെ ആശ്വസിപ്പിക്കുമ്പോൾ അതിന് തക്കവണ്ണമുള്ള ന്യായം കിട്ടുകയാണ്. റീസൺ കാണിക്കണം. വെറും നില പറഞ്ഞ കാര്യം കൊണ്ട് ആരും ആരെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കരുത്. പൗലോസ്ക്കായെങ്കിലും നോക്കൂ, പൗലോസ് വ്യക്തിയെ അല്ലെങ്കിൽ സമൂഹത്തെ ആശ്വസിപ്പിക്കുന്നത് ഷുവർ ഗ്രൗണ്ട് കാണിച്ചാണ്, വ്യക്തമായ കാരണം കാണിച്ചാണ്. പൗലോസ് പറഞ്ഞ ഒരൊക്കെ വാക്യം മാത്രം ഞാൻ ഓർമ്മിക്കാം. അത് മറിയോ കാര്യങ്ങൾ വരുവാനിരിക്കുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തിയ ശേഷം പറയുന്നത് ഈ വചനങ്ങളെ കൊണ്ട് എങ്ങനെയും അധികൊന്നായിട്ട് ആശ്വസിപ്പിക്കാൻ പോകും. നമ്മളെ ആശ്വസിപ്പിക്കുമെന്ന് രാമേക്ക് പറഞ്ഞതിന്റെ അർത്ഥം ലോക വലുതാകും നല്ല വീട്ടിലെല്ലാം ചെന്ന് കരയേണ്ട 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 എന്നൊന്നും നടക്കുമെന്നല്ല. അങ്ങനെ ശുശ്രൂഷ അന്യ ലോഹിക്കോട്ട്. പിന്നെന്താണ്? ഞാൻ സമയത്തെ മനസ്സുകൊണ്ട് വളരെയൊക്കെ പറഞ്ഞു നിർത്താൻ ആഗ്രഹിക്കട്ടെ. ഒരിക്കൽ നോഹയ്ക്ക് എവിടെയാണ് ദൈവം വെളിപ്പെട്ടു? നേരോടെ ജീവിക്കുന്നവരെ ദൈവം എന്തെങ്കിലും വെളിപ്പെടും? ദൈവത്തിന്റെ ഹിതം എന്തെങ്കിലും അതിനെ അറിയിക്കും. വെളിപ്പെട്ടിട്ട് നോഹയോട് പറഞ്ഞോ, നിന്നെ ഞാൻ ഈ തലമുറയിൽ എന്റെ മുമ്പാകെ നീതിമാനായി കണ്ടിരിക്കുന്നു. നമുക്കൊരു വാക്യം വായിക്കാം ദൈവമായിട്ട്. അതെ, നമുക്കൊന്ന് വായിക്കാം. ദൈവത്തിന് സ്തോത്രം. 36:9 വായിച്ചാട്ടെ, 7:1 കൂടെ ഒന്ന് വായിച്ചാട്ടെ.
നീതിമാനും പല തലമുറയും ദുഷ്കളങ്കനുമായിരുന്നു. നോഹ ദൈവത്തോട് കൂടെ നടന്നു.
യഹോവയോട് കൽപ്പിച്ചു നീയും സർവ കുടുംബവുമായി പെട്ടകത്തിൽ കടക്ക. ഞാൻ നിന്റെ ഈ തലമുറയിൽ എന്റെ മുമ്പാകെ നീതിമാനായി കണ്ടിരിക്കുന്നു.
കുറച്ച് നീതിമാന്മാരുടെ കൂട്ടത്തിൽ ഞാൻ നിന്നെ കണ്ടിരിക്കുന്നല്ല, ഈ തലമുറയിൽ ഞാൻ നിന്നെ നീതിമാനായി കണ്ടിരിക്കുന്നു.
ഒത്തിരി വിശുദ്ധന്മാരുണ്ട് ആ കൂട്ടത്തിൽ കിടന്നുകൊണ്ട് പ്രൈസ് ലോർഡ് ഗ്ലോറി ഒക്കെ പറയുന്ന ഒരു പ്രയാസം. കാരണം ദേശത്തെ ഏക നീതിമാനായിട്ട് ജീവിക്കേണ്ടി വരുമ്പോഴാണ് പ്രശ്നം. ഞാൻ ഈയിടെ വളരെ അറിവുള്ള ഒരു മനുഷ്യനുമായിട്ട് സംസാരിച്ചു കേട്ടോ. എന്നെക്കാൾ കൂടുതൽ അറിവുള്ള ആളാണ് വലക്ക് കാര്യങ്ങളിൽ. പക്ഷെ അദ്ദേഹം പേപ്പർസൊക്കെ ഒന്ന് മിസ്കോട്ട് ചെയ്യുന്ന ഞാൻ കേട്ടു. ശരിക്കും ആയിട്ടില്ലെന്ന് എനിക്ക് തോന്നി. അതായത് ഈ അബ്രഹാം സ്വർഗത്തിന് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഒഴിവിൽ യഹോവേ അഞ്ച് നീതിമാന്മാരുടെ ഉണ്ടെങ്കിൽ നീ പട്ടണത്തോട് കണ്ണു കാണിക്കണേ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഞാൻ വന്ന് ഒന്ന് പറഞ്ഞില്ല. പത്ത് പറഞ്ഞ അബ്രഹാം ചോദിച്ചു. അല്ല ഇനി അഞ്ച് ചോദിച്ചാലും അടങ്ങ്, ഒന്ന് ചോദിച്ചാലും ജ്വരണം ഉണ്ടാവും അലഞ്ഞെടുക്കുകയും. സോദോമിനെ രക്ഷിക്കണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. പക്ഷേ അതിന് ഇവിടെ ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾ ആ പട്ടണത്തിനുണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ പിന്നെ അടുത്തത് ശേഷിക്കുന്നത് ഇവിടെ ഒന്ന് ഓടിപ്പോവുക എന്നുള്ളതാണ്. ഈ പട്ടണത്തെ പ്രിസർവ് ചെയ്യണമെങ്കിൽ ഇതിന് വേണ്ടി നിൽക്കുന്ന വിശുദ്ധന്മാരുണ്ടായിരിക്കണം. ന്യൂയോർക്ക് പട്ടണത്തെ നിലനിർത്തൊക്കെ വേണം. ഇവിടെ വിശുദ്ധന്മാരുണ്ടോ? ഞാൻ നിരാശവാദി അല്ല, ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ അഴിഞ്ഞ പട്ടണത്തിൽ അവിടെവിടെയായിട്ട് ദൈവം തന്നെ വിശുദ്ധന്മാരെ സൂക്ഷിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ തലമുറയിൽ നിന്നെ ഞാൻ എന്റെ മുമ്പാകെ നീതിമാനായി കണ്ടിരിക്കുന്നു. അതേ വാക്യത്തെ പറഞ്ഞിരിക്കുന്നത് നോഹ തലമുറയിൽ ദൈവത്തോട് കൂടെ നടന്നു. അപ്പൊ ആരോക്ക് തന്നെയല്ല കേട്ടോ, നോഹയും ദൈവത്തോട് കൂടെ നടന്നാ പറയുന്നത്. അല്ല, അവന്റെ വേറൊരു ക്വാളിഫിക്കേഷൻ കേൾക്കണം. ഇത് ഇന്ന് അനേക ആത്മീയർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു പദപ്രയോഗമാണ് നിഷ്കളങ്കൻ. ഇന്ന് നമ്മുടെ ഇടയിലൊക്കെ വന്നിരിക്കുന്ന ഞാൻ ചോദിച്ചാൽ ഒരു ആത്മീയ നിഷ്കളങ്കനായാൽ ഉടനെ അവന്റെ ധാരണ എല്ലാവരും കൂടെ അവന്റെ തലക്കെട്ടിലോട്ട് വന്നു. അവൻ മടയനാകുമെന്നാണ്. നിഷ്കളങ്കനാകുന്നത് കൊണ്ട് മടയനാകണമെന്നില്ല. ഈ ദൈവമക്കളൊക്കെ ഈ ശാന്തന്മാരായിട്ട് നടക്കുമ്പോൾ ചില ആളുകൾ വിചാരിക്കും ഇവർക്കൊന്നും അറിയത്തില്ല. സൗമ്യത എന്ന് പറയുന്നത് ബലഹീനതയാണ് ചില ആളുകൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. അല്ല, നിഷ്കളങ്കരാണ് ആത്മീയത്തിന്റെ മൂലധനം എന്ന് പറയുന്നത്. ആത്മീയത്തിന്റെ നാരായണ നടക്കുന്ന ലോകമേതാണ് നിങ്ങൾ ചോദിച്ചാൽ ഞാൻ പറയും വക്രതയാണ്. ഹൃദയത്തിൽ ഒന്ന് വെച്ചുകൊണ്ട് വേറെന്ന് പറയുന്നതാണ് വക്രത. ദൈവം ഇതുപോലെ വെറുക്കുന്ന ഒരു കാര്യമില്ല. ഞാൻ തുറന്നു പറയുന്ന എല്ലാവർക്കും വിരോധമൊന്നുമില്ല. ഇന്ന് നമ്മുടെ ഈ വേറെപ്പെട്ട ജനങ്ങൾക്കിടയിൽ എങ്ങനെ ഒരു ധാരണയുണ്ട്, ക്രിസ്തീയ സ്നേഹത്തിന്റെ ക്രിസ്തീയ ഐക്യതയുടെ ഏറ്റവും അത് വിലയേറിയ മാധ്യമം എന്ന് പറയുന്നത് ഷെയ്ഖാൻ സാർ. അവരുടെ ഷെയ്ഖാൻ സാറും നിർത്തി കളയരുത്, കൈകൊടുക്കാം. പൈസലോ ഹൃദയങ്ങൾ തമ്മിൽ ഉരുകി ചേരുന്നു എന്നുള്ളതിന്റെ പ്രതീകമാണ് അസ്തദാനം. എന്നാൽ ഹൃദയത്തിൽ അത് ഐക്യത ഇല്ലാതിരിക്കുമ്പോൾ കൈ കൊടുക്കുന്നത് ഗുസ്തിക്കാരെ കൈകൊടുക്കുന്നു. അച്ഛനെ അടിക്കാനായിട്ടാണ് കൂട്ടായ്മയുടെ കൊടുക്കാം. ആസാം വന്ന് നീ എന്നെ വലന്തേക്ക് പിടിച്ചിരിക്കുന്നു പറഞ്ഞു. അതിനുവേണ്ടി അങ്ങനെയാണോ പിന്നെ അവനെ പൊക്കിയെടുക്കാനാണ്? ഇന്നത്തെ ഒരു മഹത്വത്തിൽ എടുക്കാനായിട്ടാണ്. അങ്ങനെ കൈ കൊടുക്കാവൂ, ഒരുത്തനെ ഇരുത്താനായിട്ട് കൊടുക്കരുത്. എന്റെ ദൈവം എനിക്ക് ചേർത്ത് കൈ തന്നിട്ടുണ്ട്. മൂന്ന് ദിവസം കഴിഞ്ഞൊക്കെ ആണ് ദേഹത്തിന്റെ വേദന മാറിയിട്ട്. നിഷ്കളങ്കരെ കുറിക്കൊള്ളുക ദിവസത്തിൽ പറഞ്ഞിട്ട് അവരെ അണ്ടർലൈൻ ചെയ്യാൻ അവർ നന്മ വരാതിരിക്കുകയായിരുന്നു. ഇനി നമുക്ക് നോക്കാം. ഞാൻ എന്തിനാ നോക്കാൻ കൊണ്ടുവരുന്നതാണോ, ഇതുപോലുള്ള പ്രത്യേക കാലഘട്ടങ്ങളിൽ എനിക്കും നിങ്ങൾക്കും നന്മ വരണമെങ്കിൽ ആർക്കും നമ്മൾ സൂക്ഷിക്കേണ്ടത് നമ്മളെ പേഴ്സണാലിറ്റിയ. ഞാൻ കഴിഞ്ഞ രാത്രി തന്നെ പറഞ്ഞു, എനിക്കറിയാം നമ്മുടെ ജീവിതത്തിൽ ദൈവം ഏറ്റവും വിലമതിക്കുന്നത് നമ്മുടെ ആളത്വം, നമ്മുടെ വ്യക്തിത്വം. വ്യക്തിത്വം ഞാൻ ഉദ്ദേശിക്കുന്ന പുറമേയുള്ള കുടുംബം, അകത്തെ മനുഷ്യൻ, അവിടെ ഇന്നർമ്മ, നമ്മുടെ ദിവ്യ സ്വഭാവം,
അവിടെ ആത്മീയ ഗുണഗണങ്ങൾ, അതാണ് ദൈവം ഒന്നാമതായി അത് പരിഗണിക്കുന്നത്. മറ്റുള്ള സിദ്ധികളൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. ലോകാഭിഷ്കളങ്ങനായിരുന്നു ദൈവമവനെ തലമുറയിൽ നീതിമാനായി കണ്ടു. അവൻ ദൈവത്തോട് കൂടെ നടക്കുകയും ചെയ്തു. ലോഹയുടെ ജീവിതം വ്യക്തി ഇനി നമുക്ക് നോക്കാം. ലോഹയുടെ വേറെ ചില ഗുണങ്ങൾ നമുക്കൊന്ന് നോക്കാം. ക്രൈസ്തവ എബ്രായം 11:4 38:20 ഈ രണ്ട് വാക്യങ്ങളിലൂടെ ഒന്ന് വായിക്കാം. ലോഹയുടെ വേറൊരു കാര്യം കൂടി നമുക്ക് വേറെ ഒന്നിരിക്കാം.
വിശ്വാസത്താൽ അവരെ ദൈവത്തിന് കഴിയുന്നേലും ഉത്തമമായ യാഗം കഴിച്ചു, അതിനാൽ അവൻ നീതിമാനെന്ന് സാക്ഷി ലഭിച്ചു.
അതായത് ഒരു മനുഷ്യനെ ദൈവം അംഗീകരിക്കണമെങ്കിൽ അവന്റെ വ്യക്തിത്വം മാത്രം പോരാ, എല്ലാ ദൈവങ്ങളും ഇന്ന് ഇതൊന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ജീവിതത്തിൽ ആകാത്ത ചില കാര്യങ്ങൾ ചെയ്യാതിരുന്നാൽ മാത്രം പോരാ, പിന്നെയോ ആരാധനാ വിഷയത്തിൽ കൂടെ നമ്മൾ സൂക്ഷിക്കണം. നമ്മൾ വ്യവസ്ഥ പ്രകാരം ദൈവത്തെ ആരാധിക്കുമ്പോൾ മാത്രമേ ദൈവം നമ്മളെ നീതിയുള്ളവരായി എണ്ണുകയുള്ളൂ. നമ്മുടെ വ്യക്തിത്വം മാത്രം നന്നായിരുന്നാൽ പോരാ, നമ്മുടെ വിശ്വാസ ജീവിതവും കറക്റ്റായിരിക്കണം. ഉത്തമമായ യാഗം കഴിച്ചു, അവന്റെ ആരാധനയിൽ നിന്നാണ് അവൻ അംഗീകരണം കിട്ടിയത്. ഇനി നോക്കാം, ഈ നോവയ്ക്ക് ആരാധന സംബന്ധിച്ച് വല്ല വിശേഷത ഉണ്ടോന്ന് നമുക്ക് നോക്കാം. യാഗപീഠം പണിതു,
ശുദ്ധിയുള്ള സകല മൃഗങ്ങളിലും ശുദ്ധിയുള്ള എല്ലാ കോവകളിലും ചിലതെടുത്ത് യാഗപീഠത്തിന്റെ ഹോമയാഗം അർപ്പിച്ചു. യഹോവ സൗരഭ്യവാസന വളർത്തപ്പോൾ യഹോവ തന്റെ ഹൃദയത്തിൽ അരുളി ചെയ്തത്, ഞാൻ മനുഷ്യന്റെ നിമിത്തം ഇനി ഭൂമിയെ ശപിക്കയില്ല.
മതി, അരണ്യ വ്യാഖ്യാനത്തിലേക്ക് രാത്രി നിങ്ങളെ കൂട്ടി കണ്ടുപോകാൻ ആഗ്രഹമുണ്ടെങ്കിലും ഞാൻ അധികം നിസ്കരിക്കുന്നില്ല. ദൈവത്തിന്റെ വൈദ്യരേ നോഹ നീതിമാൻ നിഷ്കളങ്കനമായിരുന്നു, അവന്റെ നടപ്പ് തോന്നുകയായിരുന്നു. ഒന്നാം കാര്യം. രണ്ടാമതായിട്ട് അവൻ ആരാധിച്ചതോ ശുദ്ധിയുടെ ആരാധന, ശുദ്ധിയുടെ ആരാധന. അവന്റെ ആരാധന സർഗവിഭാസന ഉയർന്നപ്പോ ദൈവം പ്രീതനായി. എന്തെങ്കിലും ആരാധന ദൈവവിധ പ്രകാരമുള്ളതാണോ എന്ന് എല്ലാവരും ശ്രദ്ധിക്കട്ടെ. എങ്ങനെങ്കിലുമുള്ള ആരാധന പോരാ. തൊട്ട് നമുക്ക് മൂന്നാമതായിട്ട് നോക്കാം പ്ലീസ്. അതെ, എബ്രായ 11:7 എന്ന് വെച്ചാൽ എബ്രായ 11:7
വിശ്വാസത്താൽ ലോക അതുവരെ കാണാത്തവരെ കുറിച്ച് അരപ്പാടുണ്ടായിട്ട് തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായിട്ട് മറ്റുള്ളവർ തീർത്തു.
അത് ശ്രദ്ധിക്കണേ, നമ്മൾ ആര് വേണ്ടിയിരിക്കുന്നത്? രണ്ടാമത് ആരാധന. ഇപ്പൊ മൂന്നാമത് നമ്മൾ വായിക്കുന്നത് പ്രവൃത്തി. ഇനി ചെറിയ ആളുകളെ നമ്മൾ നോക്കാമെങ്കിലുണ്ടല്ലോ, അവർ ഒരുപോലെ അങ്ങ് പ്രവർത്തിക്കുക, ദൈവത്തിന് വേണ്ടി ഒത്തിരി അങ്ങ് പ്രവർത്തിക്കുക. പക്ഷെ മുഴുവൻ കാണും പറഞ്ഞു വായിക്കുന്നു. നിങ്ങൾക്ക് ഞാൻ ഇവർക്ക് ഹോംവർക്ക് തരാൻ പോവുകയാണ്. നിങ്ങൾ ലോകയിൽ ചരിത്രം എഴുതിച്ചെന്ന് വായിക്കുമ്പോൾ നിങ്ങളെ കൂടെ കൂടെ ഒരു പ്രത്യേക പദപ്രയോഗം ശ്രദ്ധിക്കുമെന്ന് എനിക്കറിയാം. എന്താ പറയാമോ, ലോഹ തന്നോട് കൽപ്പിച്ചതുപോലെ ചെയ്തു, കൽപ്പിച്ചതുപോലെ തന്നെ ചെയ്ത രണ്ടുപേരെ ഞാൻ പരിഗണത്തിൽ നിങ്ങൾക്ക് വലിയപ്പെടുത്താം. എന്റെ ചുക്കിൽ പഞ്ചഗ്രന്ഥങ്ങൾക്കകത്ത് അവർ രണ്ടുപേരുമുണ്ട്. ഒന്ന്, യഹോവ കൽപ്പിച്ചതുപോലെ തന്നെ ശക്തക ഉണ്ടാക്കിയ ലോഹ, യഹോവ കൽപ്പിച്ചതുപോലെ തന്നെ അതെ വെട്ടി ഉണ്ടാക്കിയ ലോഹ, രക്ഷയ്ക്ക് വേണ്ടി ഒരു പ്രക്ഷകൾ ഉണ്ടാക്കി യഹോവ കൽപ്പിച്ച വ്യവസ്ഥകളിൽ മോശ, അത് യഹോവ കൽപ്പിച്ച പ്രമാണങ്ങൾ കൊണ്ട് ആരാധനയ്ക്ക് വേണ്ടി ഒരു പ്രക്ഷകൾ ഉണ്ടാക്കി, ഒരു വ്യക്തി ഉണ്ടാക്കി. അതിലൊരു വ്യവസ്ഥ ലോകയുണ്ടാക്കിയ പ്രക്ഷകത്തിന്റെ പലക അല്ലെങ്കിൽ തടി ഗോപേന്ദ്രമായിരിക്കണമെന്ന് ദൈവം പറഞ്ഞു. അത് തന്നെ ആ ദൈവം പ്രാവർത്തികമാക്കി. മോശയോട് പറഞ്ഞു ഖദിരമരം കൊണ്ടൊരു വെട്ടകം ഉണ്ടാക്കണമെന്ന്, തിരിഞ്ഞുവാസം ഉണ്ടാക്കണമെന്ന്. അതിനാൽ തന്നെ ഉപയോഗിച്ച് അതിന്റെ വിശദാംശങ്ങളിൽ പോലും മാറ്റം സമാഗമം എത്താതെ ഒരു അയ്യപ്പനെ കൊണ്ടാക്കി, സമാഗമന കൂടാരം ഉണ്ടാക്കി. ദൈവത്തിന്റെ അറിവിന് വേണ്ടി ഞാനും കാര്യം പറയാം, രക്ഷയുടെ ഭക്തനത്തിനും ആരാധനയുടെ കൂടാരത്തിനും ചണ്ടിനും ദൈവത്തിന്റെ വ്യവസ്ഥയാണ് വ്യവസ്ഥ. ചിന്തിക്കാൻ കഴിവുള്ളവൻ ചിന്തിച്ചു നോക്കൂ. ഇതല്ലോ മനുഷ്യൻ ഉണ്ടാക്കിയ വ്യവസ്ഥയല്ല, ശൂന്യഹൃദോസ് ഉണ്ടാക്കിയതല്ല. ഞങ്ങൾ അടുത്തൊരു വലിയ പഞ്ചല്യ പോലെ റൈസലോ വിചാരം കുത്തീരുവെന്നും പോലീസിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. റൈസലോ ഈ ലോകത്തിലെ മനുഷ്യൻ ഞങ്ങൾ കൂടി ഉണ്ടാക്കിയതല്ല. ദൈവത്തിന് സ്തോത്രം. പിതാവുമ്പോത്രനും പരിശുദ്ധാത്മാവിടെ സുപ്രീം അത് പ്രസീഡിയം കൂടിയിട്ട് അവിടെ വെച്ച് സ്വർഗീയ കൗൺസിലിൽ പാസാക്കിയതായ ആ ദിവ്യ അനുശാസനങ്ങൾ അനുസരിച്ച് വേണം ഞാൻ ഈ ലോകത്തിൽ പ്രാവർത്തികമാക്കുവാൻ. കഥാൽ നിന്ന് വാഴ്ത്തണം. അതുകൊണ്ട് നമ്മളെ ഒരുപാടൊന്നും പ്രവർത്തിക്കുന്നില്ല, പറയുന്ന പോലെ ചെയ്യുന്നില്ല, കണ്ടിരിക്കുന്ന പോലെ ശേഷം എന്ത് പറയണം. അപ്പോൾ ചെയ്യണേ ചെയ്തിട്ടുള്ളു. ഇന്ന് അനേക ആളുകളും ചെയ്യണം എല്ലാം ചെയ്തു വെച്ച് കാണില്ല, ചെയ്യണേ ചെയ്യണേ അത്രയും വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. നോഹയുടെ പ്രസംഗം എന്തായിരുന്നു എന്നുള്ളതുകൂടെ നമുക്ക് ചിന്തിച്ച് അവസാനിപ്പിക്കാം. പ്രേസിക്കാം. അതെ, രണ്ട് പത്രോസ് രണ്ടിന്റെ നാല് അത് വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് പ്രാർത്ഥനയിലേക്കാം. രണ്ട് പത്രോസ് അതെ രണ്ടാം അധ്യായത്തിന്റെ
നാലാമത്തെ അന്ധകോപത്തിന്റെ ചങ്ങലയിട്ട് നരകത്തിലാക്കി ന്യായവിധിക്കായി കാപ്പാൻ ഏൽപ്പിക്കുകയും പുരാതന ലോകത്തെയും ആദരിക്കാതെ ഭക്തി കെട്ടവരുടെ ലോകത്തിൽ ജലപ്രളയം വരുത്തിയപ്പോൾ
നീതി
പ്രസംഗിയായ ലോകയെ ഏഴു പേരോടുകൂടെ പാലിക്കുകയും
പദ്ധതി എല്ലാം പാലിക്കാൻ നമുക്ക് നേരമില്ലല്ലോ. നോവ ഒരു പ്രസംഗിയായിരുന്നു ഈ വാക്യത്തിൽ നമ്മൾ മനസ്സിലാകുന്നത്. നോവ ഒരു പ്രസംഗിയായിരുന്നു. നിങ്ങൾക്കറിയാമല്ലോ ഞാൻ ഇപ്പോഴാ ഞാൻ ഇനി മാറ്റിക്കൊണ്ട് പറയല്ല, ഞങ്ങൾക്കെല്ലാം പലപ്പോഴും അബദ്ധം പറ്റാറുണ്ട്. ഞങ്ങളൊക്കെ അത് പ്രസംഗിക്കുമ്പോൾ അറിയാതെ ചിലപ്പോ സയൻസ് പ്രസംഗിക്കും. എന്റെ ദൈവമേ, ഞാൻ ചിലപ്പോ ഓർക്കും തന്റെ ഓമന മകള് മരിച്ചതിന്റെ വേദന മാറാതെ അതിന്റെ കണ്ണുനീർ തോരാതെ ഒരു പാവപ്പെട്ട അമ്മച്ചി ആശ്വാസം പ്രാപിക്കാൻ വേണ്ടി സമാധാനം അതെ നേടിക്കൊണ്ട് പോകാനായിട്ട് വന്ന് യോഗത്തിൽ ഇരുമ്പുണ്ട്. അങ്ങനെ ഒരാൾ പ്രസംഗിക്കുക, നക്ഷത്രവും നക്ഷത്രവും തമ്മിൽ അകല് ലൈറ്റ് ഇയർ പ്രകാശവർഷം. ഇപ്പൊ പുത്തനായിട്ട് ഒരു ഗ്രഹം കണ്ടുപിടിച്ചെന്ന് ക്ഷീരപദത്തിൽ നിന്ന് വളരെ ദൂരെയാണ് കണ്ടത്. അമ്മച്ചിക്ക് വല്ല വന്നു പോയല്ലോ എന്ന് അമ്മച്ചിക്ക് റീസലോ. എന്തെങ്കിലും പ്രസംഗിക്കാൻ പോരാ, സാഹിത്യം പ്രസംഗിക്കാൻ പോരാ, ശാസ്ത്രം പ്രസംഗിക്കാൻ പോരാ, ചില രാഷ്ട്രീയം പ്രസംഗിക്കും. എനിക്ക് അടുത്തറിയാവുന്ന ഒരു കേസ് പറയാം, കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ എന്നോട് ഒറ്റയ്ക്ക് ചോദിച്ചാൽ ഞാൻ പറയാം. ഒരിക്കലും ഒരിടത്ത് പ്രസംഗത്തിന്റെ സമയമാകുമ്പോഴത്തേക്ക് എന്തെങ്കിലും പ്രസംഗിക്കുന്ന ഒരാളുണ്ടായിരുന്നു. എന്തെങ്കിലും നിങ്ങൾക്ക് ഞാൻ ജിജ്ഞാസ ഇട്ടുണ്ട്, ആ ഭാഗം അവസാനിപ്പിക്കുക. അപ്പൊ ഈ എന്തൊരു പ്രസംഗം കേൾക്കുന്ന ചില കുഞ്ഞുങ്ങളെ, സ്കൂളിലൊക്കെ പഠിക്കുന്ന വിദ്യാഭ്യാസ കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ടായിരുന്നു. അവര് പറഞ്ഞു, കേട്ടോ ബന്ധുക്കൾ കേട്ടോ, അവര് പറഞ്ഞു ഇങ്ങനത്തെ പ്രസംഗം പോരാ. പിന്നെ അവർ ബന്ധുക്കോസിലൊക്കെയുള്ള ഉപദേശിമാരൊക്കെ വേറെ പുസ്തകത്തിൽ ഒരു വാക്യം വായിച്ചു പ്രസംഗം. ഇദ്ദേഹം ചോദിച്ചു അതാണോ നല്ലത്, അടുത്ത ഞായറാഴ്ച പോലെ അങ്ങനെ ചെയ്യാം. അടുത്ത ഞായറാഴ്ച അതിന് പ്രകാരമുള്ള പ്രസംഗം കേൾക്കാനായിട്ട് ഈ കുഞ്ഞുങ്ങൾ എല്ലാം കൂടെ കാത്തിരിക്കുക. അങ്ങനെ അതിപോലെ പ്രസംഗത്തിന് സമയമായി. അപ്പൊ ഇദ്ദേഹം പിള്ളേരോട് പറഞ്ഞു, പിള്ളേരെ ഏതൊക്കെ ഒരു വാക്യം വായിക്കണം. അവർ വായിച്ചു വായിച്ചു കഴിഞ്ഞു പിന്നെയും പറയാൻ വേണ്ടി പ്രസംഗം തുടങ്ങി. പൈസലോ എന്തായാലും ഒക്കെ പ്രസംഗിക്കുക. പൈസലോ വാദമാസം ഒക്കെ കലായത്തിൽ കുളിക്കുന്ന യുദ്ധത്തിനുള്ളതായിരിക്കണം. കുളിക്കുമായിരിക്കണം, പ്രസംഗത്തിന്റെ മറുപടിയായിരിക്കണം, ചോദ്യത്തിന് മറുപടി ആയിരിക്കണം, ഇന്നത്തെ ലോകത്തിനെ കേട്ടിന് വെച്ചതായിരിക്കണം. ചിലർക്ക് പേടിയാ, ചില വലിയ ആളുകളൊക്കെ സാധിച്ചു വന്നിരുന്നാല് ആ പേടിയില്ലാത്ത ഒരാളിനെ ഞാൻ പുതിയ കണ്ടിട്ടുണ്ട്. പല്ലുണ്ട്, അത് ഒന്നാം തീയതി ഒന്നാം ഫസ്റ്റ് പ്രൈസ്, സെക്കൻഡ് പ്രൈസ് ഫസ്റ്റ് പ്രൈസ്.
എനിക്ക് രാജാവ് മുമ്പിൽ ഇരിക്കുന്ന നേരത്ത് രാജാവിന്റെ ഒരു സംഗതി എന്നോടാണോ ഇത് പറഞ്ഞു ആനന്ദന്റെ പെണ്ണും എന്നോടാകാൻ വഴിയില്ല, കാരണം രാജാക്കന്മാരുടെ മുഖത്ത് നോക്കി ആരും അങ്ങനെ പറയുക. അപ്പൊ അയൊന്ന് ഒന്ന് ഒന്ന് ക്ലാരിഫൈ ചെയ്യാമെന്ന് വിചാരിച്ച് പറഞ്ഞു, ശൗലേ നീ എന്നെ ക്രിസ്ത്യാനി ഞാൻ നിർബന്ധിക്കുകയാണ്. അങ്ങനെ ശൗലേ ചോദിച്ചു, നീ മാത്രമല്ല എല്ലാവരും ഈ പ്രസംഗം കേൾക്കുന്ന എല്ലാവരും എന്നെ പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവന്റെ വൈദ്യം കണ്ട് അഗ്നിപാത്രാചാര്യരെ ഉള്ളുകൊണ്ട് അഭിനന്ദിക്കാൻ തോന്നും. ദൈവത്തിന്റെ വൈദ്യരെ, നീ ഒരു കാര്യം, നീ കർത്താവിന് വേണ്ടി സംസാരിക്കുമ്പോൾ കേൾക്കുന്നവൻ കൂടെ മനസ്സിലാക്കണമെങ്കിൽ സത്യമാണ്. ചിലർ വേദത്വം വായിക്കുന്ന കേട്ടാൽ കേൾക്കുന്നവർക്ക് തോന്നും കള്ളം, ചിലർ സാക്ഷി പറയുന്ന കേട്ടാ തോന്നും ചുമ്മാ, ചിലർ പ്രാർത്ഥിക്കുന്ന കേട്ടാ തോന്നും ഉത്തരവാദിത്വം. നീ എന്തെങ്കിലും കർത്താവിന് വേണ്ടി പറയുമ്പോൾ ആധികാരികമായിട്ടും അത് സത്യമായിട്ടും അവതരിപ്പിക്കണം. കുറഞ്ഞ പക്ഷം നിന്റെ ഭൗതിക കാര്യത്തിന് വേണ്ടി നീ കാണിക്കുന്ന ശുഷ്കാതിയെങ്കിലും ദൈവകാര്യത്തിന് വേണ്ടി നീ കാണിക്കണം. നീതി പ്രസംഗി കൽപ്പിച്ചതുപോലെ പ്രസംഗിച്ചു, കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു, കൽപ്പിച്ചതുപോലെ ജീവിച്ചു. അതെല്ലാ കാര്യങ്ങളും ദൈവത്തിന്റെ കണ്ണ പ്രകാരമാണ്. അപ്പോൾ നമ്മുടെ ചോദ്യം പിന്നെ അവശേഷിക്കാണ്, യാതൊരുവിന്റെ പ്രവചനം സംഭവിച്ചോ ഇല്ലയോ അത് വന്ന് നമുക്ക് അവസാനിപ്പിക്കാം. ഇവൻ കുഞ്ഞായിരിക്കുമ്പോൾ ഇവന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് അപ്പൻ പറഞ്ഞത് ഇവൻ നമ്മളെ ആശ്വസിപ്പിച്ചു. എത്ര പേർക്ക് അത് കിട്ടി? 8 പേർക്ക് കിട്ടി ആശ്വാസം. 8 പേർക്ക് കിട്ടി. ചിലർ വിചാരിക്കുന്നത് എല്ലാവർക്കും ആശ്വാസം കിട്ടുന്ന ഇല്ല, ദൈവത്തിന്റെ വ്യവസ്ഥ അനുസരിക്കുന്നവർക്ക് മാത്രമേ ആശ്വാസം ലഭിക്കുകയുള്ളൂ. ദൈവ സമാധാനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വ്യവസ്ഥയിൽ വരുന്നവർക്ക് മാത്രമേ കിട്ടുകയുള്ളൂ. ഹല്ലേലൂയ. രക്ഷ യൂണിവേഴ്സൽ അല്ല, സാർവത്രികരക്ഷ. ഇവിടെ ഒത്തരം ഞാൻ വായിച്ചു, അയ്യോ ഒരു വിഷമമാണ് എഴുതുന്നത്, എനിക്ക് സങ്കടമുണ്ടെന്ന് പറയാം. എന്റെ കഴിയുന്ന പ്രശ്നം ഞാൻ എന്തെങ്കിലും വിളിച്ച് പറയുന്നതല്ല. 70 വയസ്സിൽ എഴുതുന്ന ഒരു ബിഷപ്പ് അദ്ദേഹത്തിന്റെ ഉപഹാരമായിട്ട് പ്രസിദ്ധപ്പെടുന്ന പുസ്തകത്തിൽ അദ്ദേഹം എഴുതിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ചുരുക്കം രക്ഷിക്കപ്പെട്ടുവെന്ന് പറയരുത്, എന്നെ രക്ഷിച്ചെന്ന് പറയരുത്, അത് സ്വാർത്ഥതയാണ്. ദൈവം ആകെ ഒരാളിനെ ഒറ്റയ്ക്ക് രക്ഷിക്കാൻ വന്നിട്ടില്ല, അവൻ ലോകത്തെ രക്ഷിച്ചെന്നാണ് എഴുതിയിരിക്കുന്നത്. അവൻ ഞാൻ രക്ഷിക്കപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ അവൻ ദൈവത്തെ അവമാനിക്കുകയാണ്. കാര്യമല്ല, രക്ഷിക്കപ്പെട്ടെന്ന് പറയുമ്പോൾ അവന്റെ ഏതാണ്ട് കഴിവുകൊണ്ട് അവൻ ഏതാണ്ട് സാധിച്ചെന്നതിന്റെ അർത്ഥം അവൻ അങ്ങനെ പറയരുത്. ഇത് വായിച്ചപ്പോ ഞാൻ ഓർത്ത എന്റെ വിഷപ്പയെ കർത്താവ് വരാനെടുത്തിരിക്കും. ഇതിനകത്ത് കൊടുക്കുന്ന അന്വേഷിച്ചിട്ടില്ല. വല്ലാത്തൊരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങൾ വന്നിരിക്കുക. അതെനിക്ക് മാത്രമല്ല, ലോകവ്യാപകമായി 5 ഭൂഖണ്ഡങ്ങളിലും വിശ്വാസത്യാഗം അധർമ്മം അധർമ്മം വരികയാണ്. അധർമ്മ ബുദ്ധിയുടെ വ്യാപാരം വർദ്ധിക്കുവാൻ പോകുകയാണ്. ഈ നാളുകളിൽ ലോഹമാർ എഴുന്നേൽക്കട്ടെ, സമാധാനത്തിന്റെ പ്രസംഗികൾ എഴുന്നേൽക്കട്ടെ, ദൈവം കൽപ്പിച്ച പോലെ പ്രവർത്തിക്കുന്നവർ എഴുന്നേൽക്കട്ടെ, ദൈവത്തിന്റെ വസ്ത്രപ്രകാരം ജീവിക്കുന്നവർ എഴുന്നേൽക്കട്ടെ, ദൈവം അവർ ചെയ്യുന്നത് പോലെ അവർ ലോകത്തോട് പറയട്ടെന്ന പടുതയായി വാങ്ങിച്ചു കൊണ്ടിടായി കൊടിയോരു രാത്രിയിൽ ദീപമെന്നേ ഇടകോടിനുള്ളിൽ ഇരുന്നു പോകും. മരണം വരുമ്പോ മദ്യമെല്ലാം ശരിയാക്കിയിടണം നിരാത്മകാര്യം. നോവയുടെ കാലത്തും ലോകത്തിന്റെ കാലത്തും ഉണ്ടായിരുന്നതുപോലെ ഭക്ഷണത്തിൽ നിറഞ്ഞൊരു ഒരു മാനസിക ജീവിത നിലവാരം ഇപ്പോൾ ലോകത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്.